بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله سبحانه وتعالى نمل إلام فرشيرك ندن بنيل الله نمل إلام سرطيش ندن بنيل فرما بردان ما آيا ورلكشمون سورة الزاريات അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എന്നെ അനുസരിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല. നമ്മയെല്ലാം അല്ലാഹു തആല പഠിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ അനുസരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. അതിലൂടെ അല്ലാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുന്നതിനു വേണ്ടിയാണ്. സൂറത്തുൽ മുൽക്ക്, തബാറക്ക് ജുസ് എന്ന് നമ്മൾ പറയാറുള്ള അതിന്റെ ആരംഭം, സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞു, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الله تعالى അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. ليبلوكم أيكم أحسن عملا, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പണിയെടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അല്ലാഹു നമ്മെ പഠിച്ചത് ഇതിനു വേണ്ടിയാണ്. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, നല്ലതാരാണ് ചീത്തതാരാണ്, ഇതറിയുന്നതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. വേറെ ഒരു കാര്യത്തിനു വേണ്ടിയല്ല, പത്താം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ല, അതല്ലെങ്കിൽ കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, വലിയ വലിയ പ്രശസ്തിയുള്ള ആളുകളാകാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ അവൻ ഏറ്റവും ഇഷ്ടമുള്ളതാരാണ്, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള പ്രവർത്തനം ചെയ്തതാരാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ഇരിക്കുന്ന ആളുകളിൽ എല്ലാവരെയും അള്ളാഹു പഠിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ലക്ഷ്യത്തിന്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കടകവിരുദ്ധമായ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നത്. സാധാരണയായി നമ്മൾ തിന്മകൾ എന്ന് പറയാറുള്ളത് അതിനെ കുറിച്ചാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം, അവന് തൃപ്തിയില്ലാത്ത കാര്യം, ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങനെ വലിയ വലിയ തിന്മകളുണ്ട്, ചെറിയ തിന്മകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത്, ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഏറ്റവും വലിയ തെറ്റുകളുണ്ട്. ഏറ്റവും വലിയ തെറ്റേതാണ്? ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർക്കലാണ്, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ്. ഇപ്പൊ തെറ്റുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ തെറ്റുകളുണ്ട്, ചെറിയ തെറ്റുകളുമുണ്ട്. ചെറിയ തെറ്റുകൾ നമ്മൾ നമ്മോട് തന്നെ ചെയ്യുന്ന തെറ്റുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ മറ്റാരും അറിയാതെ രഹസ്യമായി നാം നമ്മോട് ചെയ്യുന്ന തെറ്റുകൾ. ഉദാഹരണത്തിന്, കൂട്ടുകാരന്റെ കയ്യിലുള്ള പണം അവനറിയാതെ മുർത്തിക്ക. അതല്ലെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ വൃത്തികെട്ട കാര്യങ്ങൾ കാണാൻ അനുവാദമില്ലാത്ത കാര്യങ്ങൾ കാണുക. അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മറ്റ് തിന്മകൾ അത് ആരും അറിയാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില തെറ്റുകൾ നമ്മുടെ കുടുംബവുമായി നമ്മുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്നത്, അവരെ ധിക്കരിക്കുക എന്നത്, ഇതൊക്കെ തെറ്റുകളാണ്, തിന്മകളാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകളുണ്ടായിരിക്കും. തെറ്റ് സംഭവിക്കാത്ത മനുഷ്യരില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കളൊക്കെ തെറ്റുപറ്റുന്ന ആളുകളാണ്. നമ്മളൊക്കെ ആദമിന്റെ മക്കളാണ്, മനുഷ്യന്മാരാണ്. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ എല്ലാ മക്കൾക്കും തെറ്റുപറ്റും, അബദ്ധം സംഭവിക്കാത്ത ഒരാളുമില്ല. വഖൈറുൽ ഖത്തായീൻ അത്തവാബൂൻ, എന്നാൽ അവരിൽ ഏറ്റവും നല്ല ആളുകൾ തൗബ ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന അനേകം തെറ്റുകളുണ്ട്. രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട തെറ്റുകളുണ്ട്. അധ്യാപകരെ കളിയാക്കുന്ന ആളുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ സ്കൂളിൽ അടിപിടി കൂടുന്ന ആളുകൾ ഉണ്ടാകാം. നമുക്കറിയാം ഇതൊക്കെ തെറ്റാണ്. രാത്രി ആരും കാണാതെ ചെയ്യുന്ന തെറ്റുകളുണ്ട്. ബാത്റൂമിൽ അടച്ചിരുന്ന് ചെയ്യുന്ന തെറ്റുകളുണ്ട്. നമ്മൾ തന്നെ ഒഴിവാക്കണമെന്ന് മനസ്സിൽ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ തെറ്റുകളുണ്ട്. എന്തായാലും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിച്ചിരിക്കുന്നത് ഈ തെറ്റുകൾ ചെയ്യുന്നതിനു വേണ്ടിയല്ല. നാട്ടിലൊരു വലിയ ഗുണ്ടയായി, വലിയൊരു ചമ്മാടിയായി എല്ലാവരും പേടിക്കുന്ന, എല്ലാവരും ഭയപ്പെടുന്ന ഒരു മഹാ പോക്കിരിയായി മാറാൻ വേണ്ടിയല്ല അള്ളാഹു നമ്മെ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്കറിയാം, തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നും നമുക്കറിയാം. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടൊക്കെയോ പല തെറ്റുകളും നമ്മൾ വീണുപോവാണ്. ഈ സന്ദർഭത്തിൽ അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങളാണ് ഈ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റ് ചെയ്യുന്നവരോടായി, തിന്മകൾ ചെയ്യുന്നവരോടായി ഞാനീ പറയുന്ന കാര്യം എല്ലാ തെറ്റുകൾക്കും ബാധകമാണ്. ജീവിതത്തിൽ നമ്മൾ ആളുകൾ കാണുക ചെയ്യുന്ന തെറ്റുകളുണ്ട്, ആള് കാണാതെ ചെയ്യുന്ന തെറ്റുകളുണ്ട്, പലതുമുണ്ട്. ഇവിടെ വന്നിട്ട് തന്നെ ചില ആളുകളെങ്കിലും മനസ്സിൽ തെറ്റുകൾ ചെയ്യാൻ ആഗ്രഹിച്ച ആളുകൾ ഉണ്ടാകാം. എന്നാണ് തോന്നുന്നത് കഴിയുന്നത്, ആ കഴിയുന്ന ദിവസം മുതൽ കുറച്ച് തെറ്റുകൾ ചെയ്യാനുണ്ട് അല്ലെ. മൊബൈലിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചിലത് അത് തുടരണം. ഇന്റർനെറ്റിൽ നോക്കിയിരുന്ന ചില കാര്യങ്ങളുണ്ട് അത് നോക്കണം. പല വൃത്തികേടുകളുമുണ്ട്, നമുക്ക് എല്ലാവർക്കും അതറിയാം. ഇതെല്ലാം ആവർത്തിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച ആളുകളുണ്ട്. അവരോടായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തെറ്റ് ചെയ്യുന്നവരോടായി അവൻ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. വലാ തഹ്സബന്നല്ലാഹ ഗാഫില, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ തെറ്റുകളൊന്നും അള്ളാഹു കാണുന്നില്ല, അവനത് ശ്രദ്ധിക്കുന്നില്ല. ആ തെറ്റുകൾക്ക് ചില പ്രത്യാഘാതങ്ങൾ, അതിനുള്ള ശിക്ഷ അള്ളാഹു കരുതി വെച്ചിട്ടില്ല എന്ന് ഒരാളും തന്നെ ധരിക്കരുത്. ഇതൊക്കെ ചെയ്ത് ഞാനങ്ങ് രക്ഷപ്പെടും, ഒരു പ്രശ്നവുമില്ലാതെ ഈ തെറ്റുകളിൽ നിന്നൊക്കെ എനിക്ക് ഒഴിവാവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർ തനിച്ച മണ്ടന്മാരാണ് അല്ലെ. പലരും പല തെറ്റുകളും ചെയ്യുന്നത് അല്ലെ ഒരു സമയത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ്. വൃത്തികേടുകൾ കാണുന്ന പല ആളുകളുടെയും ധാരണ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒഴിവാവാമെന്നാണ്. തെറ്റുകൾ ചെയ്യുന്നവർ അവരാ ചെയ്ത കാര്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സൂറത്തു അസ്സൽസല, ഇദാ സുൽസിലത്തിൽ അർദു ജിൽസാലഹ അല്ലെ എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറ യറ, ഒരു വളരെ ചെറുത്, ഏറ്റവും ചെറിയ നന്മയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു ഉറുമ്പിന്റെ കാലടി, അതിന്റെ ഒരു കാല്, ഇതിന് എത്ര വെയിറ്റ് ഉണ്ടാകും? ഒരു ഉറുമ്പിന്റെ കാല്, അതിനോളം ചെറിയ ഒരു നന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ വളരെ ചെറിയ നന്മയാണ് ചെയ്യുന്നതെങ്കിലും അവൻ കാണും. അതുപോലെ തന്നെ ഒരു ഉറുമ്പിന്റെ കാലടിയോളം ചെറിയ ഒരു തെറ്റാണ് നീ ചെയ്യുന്നതെങ്കിലും അവൻ അത് കാണുക തന്നെ ചെയ്യും. എന്റെ വാപ്പയോടോ ഉമ്മയോടോ നീ ചെയ്തിട്ടുള്ള ചെറിയൊരു തെറ്റുണ്ടാകും, നീ പോലും അത് മറന്നുപോയിട്ടുണ്ടായിരിക്കും. എന്നാൽ നീ വിചാരിക്കേണ്ടതില്ല അത് നിന്റെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞുപോയി എന്ന് നീ വിചാരിക്കേണ്ട. വളരെ ചെറിയ ഒരു തിന്മയാണ് നീ ചെയ്തതെങ്കിലും നീ വിട്ടേച്ചു പോയ കാര്യം അത് നിന്നെ തേടി വരില്ല എന്ന് നീ വിചാരിക്കരുത്. നീ അതിൽ നിന്ന് കഴിച്ചിലായി രക്ഷപ്പെട്ടു എന്ന് നീ വിചാരിക്കരുത്, മറിച്ച് ആ തിന്മ നിന്റെ പിന്നിൽ തന്നെയുണ്ട്, നീ അത് കാണുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിൽ തിന്മയുടെ ആളുകൾ അവർക്ക് ഇടതേ കയ്യിലാണ് പുസ്തകം ലഭിക്കപ്പെടുക അല്ലെ, അവർ പറയുന്ന വാക്ക് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ വൈലത മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹാ വവജദു മാ അമിലു ഹാദിറ വലാ യളിമു റബ്ബുക അഹദാ. അന്നേ ദിവസം അവനവന്റെ കയ്യിൽ അവന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് വേദഗ്രന്ഥ അവന്റെ കൈ അവന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ പറയും, യാ വൈലത, എന്റെ നാശമേ, മാ ലിഹാദൽ കിതാബ്, ഇത് എന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹാ, ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു കാര്യവും ഇതിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ല, എല്ലതിലുണ്ട്. വവജദു മാ അമിലു ഹാദിറൻ വലാ യളിമു റബ്ബുക അഹദാ, അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അവർക്കതിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ചെയ്തു പോകുന്ന തെറ്റുകൾ അത് കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങൾ വിട്ടേച്ചുപോയ തിന്മകൾ അത് നിങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് സവാഅ മഹ്യാഹും വമമാതുഹും. أم حسب الذين اجترحوا السيئات തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, രാത്രി ഒളിച്ചമില്ലാത്ത സന്ദർഭത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, അവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات. അല്ലാഹുവിൽ വിശ്വസിച്ച നന്മകൾ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളെ പോലെ അവരെ നാം ആക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും നന്മകളിൽ മുഴുകുകയും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്ത ആളുകളെ പോലെ നിങ്ങളെയും ആക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. സവാഅ മഹ്യാഹും വമമാതുഹും, അവരുടെയും ഇവരുടെയും ജീവിതം, തെറ്റുകൾ ചെയ്യുന്നവന്റെയും തെറ്റുകൾ ചെയ്യാത്തവരുടെയും ജീവിതം ഒരുപോലെയാകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും മരണം ഒരുപോലെയാകുമെന്നാണ് വിചാരിക്കുന്നത്. അവർ വിധിക്കുന്ന കാര്യം എത്ര മോശമാണ്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. നന്മകൾ ചെയ്തവർക്കുള്ള പര്യവസാനമല്ല തെറ്റുകൾ ചെയ്യുന്നവർക്കുള്ളത്, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കുള്ള പര്യവസാനമല്ല അത്, ഈ ദുനിയാവിലെ കാര്യമാണ്. ഈ ജീവിതത്തിൽ വലിയ ചമ്മാടികളായി എല്ലാവരും പൊടിക്കുന്ന ആളുകളായി ജീവിച്ച ആളുകളും, എന്നാൽ ആളുകൾക്കിടയിൽ അറിയപ്പെടാതെ അവനവന്റെ ഇബാദത്തുമായി ജീവിച്ച ആളുകളുമുണ്ട്. രണ്ടുപേരുടെയും ജീവിതം ഒരുപോലെയാകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ ചോദ്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ. അള്ളാഹു വിശ്വസിച്ച മുസ്ലിമീങ്ങളെ, നന്മ ചെയ്യുന്ന ആളുകളെ അവരെയും തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ നാം ഒരുപോലെയാക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ് അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റുകൾ ചെയ്താൽ അതിന് ചില ഫലങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില ഫലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഉപ്പാനും ഉമ്മാനും ചീത്ത വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരോട് ചൂടായിട്ടോ ഇറങ്ങിപ്പോന്നതിന് ശേഷം അത് അവിടെ അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇല്ല, ആ തെറ്റവിടെ അവസാനിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ രാത്രി കണ്ട കുറെ വൃത്തികേടുകളുണ്ട്, അത് ഞാൻ ഇന്ന് കണ്ടു, അതും ഞാനുമായുള്ള ബന്ധം ഇന്നത്തോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇത് അവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളിൽ തന്നെ ഉണ്ടാക്കുന്ന അനേകം മാറ്റങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തണം. ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഹൃദയത്തിൽ ഉണ്ടാകുന്ന വഹ്ഷത്താണ്, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, ഏകാന്തത. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള അവന്റെ ബന്ധം പതുക്കെ ഇല്ലാതെയാകും. തെറ്റുകൾ ചെയ്യുന്നവർക്കത് ശരിക്കും മനസ്സിലാകും. അവൻ നിസ്കാരത്തിൽ നിന്നാൽ അള്ളാഹുമായി അവന് ബന്ധമില്ല. അവൻ പഠിച്ച കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തെറ്റുകളാണ് അതിന് കാരണമാക്കുന്നത്. അവന്റെ ഹൃദയം അള്ളാഹുമായി വളരെ അകന്നായിരിക്കും. എങ്ങനെയെല്ലാം അവൻ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്നോ അപ്പോഴെല്ലാം അവനും റബ്ബിനുമിടയിൽ അവൻ അകൽച്ച കാണും. അവന്റെ ഹൃദയത്തിന് അങ്ങേയറ്റത്തെ ഏകാന്തത അനുഭവിക്കും, പ്രത്യേകിച്ച് അള്ളാഹുമായുള്ള ബന്ധത്തിൽ. മാത്രമല്ല, ജനങ്ങളുമായുള്ള ബന്ധത്തിൽ അത് സ്വാധീനമുണ്ടാക്കും. അല്ല, ആളുകൾ സാധാരണ പറയാറുണ്ട്, വൃത്തികേടുകൾ വല്ലാതെ കാണുന്ന ആളുകൾ, ബ്ലൂ ഫിലിമുകളും മോശത്തരങ്ങളും കാണുന്ന ആളുകൾ, സിനിമകളും മറ്റുമൊക്കെ കാണുന്ന ആളുകൾ, അവരിൽ കാണാവുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് അവരാളുകളിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നവരെയും ആളുകളുമായുള്ള ബന്ധം വളരെ കുറഞ്ഞതായിരിക്കും. കാരണം അവന് അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഏകാന്തതയുണ്ടായിരിക്കും. എന്തെല്ലാം ആസ്വാദനങ്ങൾ അവന് സ്വയം കണ്ടെത്താൻ ശ്രമിച്ചാലും അവന്റെ ഹൃദയത്തിൽ ഏകാന്തത എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കും. ഇത് ശരിക്കും നിങ്ങൾ ആ തെറ്റുകൾ ഒഴിവാക്കി തിന്മകളിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ നിസ്കരിച്ചു നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നോക്കൂ, ശരിക്കും നിങ്ങൾക്ക് അതിന്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. ഹറാമുകളിൽ മുഴുകി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ വിചാരിക്കും നാളെ നന്നാവുന്നതായിരിക്കും, അത് സാധ്യമാവില്ല. മറിച്ച് ആ തിന്മകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക, പൂർണ്ണമായി തൗബ ചെയ്യുക. അതല്ലാതെ അള്ളാഹുവുമായി നിങ്ങളെ ബന്ധം ശരിയാക്കാൻ മറ്റൊരു വഴിയുമില്ല. ഹൃദയത്തിൽ അവൻ അനുഭവിക്കുന്ന ഏകാന്തത, ഒറ്റപ്പെടൽ, അവന് തന്നെ സ്വയം തോന്നുന്ന നിന്ദ്യത, സ്വന്തത്തിന് അവൻ തന്നെ കാണുന്നത് വളരെ നിന്ദ്യമായിട്ടായിരിക്കും, വളരെ മോശമായ അവസ്ഥയിൽ. അവന് തന്നെ ആഗ്രഹമുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ഈ വൃത്തികേട് നിന്നൊന്ന് എങ്ങനെയെങ്കിലും ഒഴിവാവണം. പക്ഷെ അവനത് സാധിക്കില്ല. തെറ്റുകൾ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയിലായിരിക്കും. നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ പല തെറ്റുകളും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതോ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു വൃത്തികേട് നമ്മൾ വിചാരിച്ചത് അത് അന്ന് അവസാനിക്കുന്നതാണ്, അന്ന് അവസാനിച്ചിട്ടില്ല, അത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ തെറ്റുകൾ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായുള്ള നമ്മുടെ ബന്ധത്തെ ഇല്ലാതെയാക്കി കളയും. അത് തിന്മകളുടെ ഒന്നാമത്തെ അനന്തരഫലങ്ങളിൽ, അതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, തിന്മകൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനങ്ങളിൽ പെട്ടതാണ്. അത് അവന്റെ ഹൃദയത്തിൽ വിജ്ഞാനം, അറിവ്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം, അറിവ് കടക്കുന്നതിൽ നിന്ന് അത് തടസ്സമുണ്ടാക്കും. അവന് പഠിക്കാൻ പറ്റില്ല. എങ്ങനെയെല്ലാം അവൻ തലകുത്തി മറിഞ്ഞാലും അവന് പഠിക്കാൻ സാധിക്കില്ല. കാരണം അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ കഴിയണമെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകണം, അതല്ല കച്ചറ ഒഴിവാണ്. അൽ ഇമാം ഇശാഫഈ റഹിമഹുള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഉസ്താദാണ്, അദ്ദേഹത്തിന്റെ അധ്യാപകനാണ് ഇമാം മാലിക്. നാല് ഇമാം ഇങ്ങനെ കേട്ടിട്ടില്ലേ? ഒന്നാമത്തെ ആളാരാണ്? അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്. നാല് ഇമാമിങ്ങൾ, അറിയപ്പെട്ട ഇമാമിങ്ങളാണ് ഇവർ. മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരാണ്. ഇമാം ഷാഫിഈ, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഇമാം മാലിക്. ഇമാം മാലിക് എഴുതിയ ഗ്രന്ഥമാണ് അൽ മുവത്ത. ആ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അൽ മുവത്ത. അതൊരു ഹദീസിന്റെ ഗ്രന്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം അത് കാണാതെ പഠിച്ചു. അദ്ദേഹത്തിന് ശക്തമായ ഹിഫ്ദ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം മനഃപ്പാഠമാക്കും. ലക്ഷക്കണക്കിന് ഹദീസുകൾ അവർ പഠിച്ചിരുന്നു. അവർക്ക് കാണാപ്പാഠം ഉണ്ടായിരുന്നു. കാണാതെ പറയും, നോക്കി വായിക്കില്ലല്ല, കാണാതെ പറയും. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ ഈ കഴിവ് കണ്ടപ്പോൾ ഇമാം മാലിക് അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: യാ ബുനയ്യ ഇന്നി അറല്ലാഹ ഖദ് അൽഖ അലാ ഖൽബിക നൂറൻ. മോനെ, അല്ലാഹു തആല നിന്റെ ഹൃദയത്തിൽ നല്ല ഒരു വെളിച്ചം ഇട്ടിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിന് ഒരു വെളിച്ചമുണ്ട്. ഫലാ തുത്ഫിഉഹു ബിൽ മഅസിയ. അല്ലാഹു നിന്റെ ഹൃദയത്തിൽ വെച്ച ആ പ്രകാശം നീ തിന്മകൾ ചെയ്ത് കെടുത്തിക്കളയരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രകാശം അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കുന്ന ഒരാൾ പോലും അതിൽ നിന്ന് ഒഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹൗദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സറാനിഹി. എല്ലാ കുട്ടികളും ജനിക്കുന്ന ശുദ്ധ പ്രകൃതിയിലാണ്. എല്ലാവരും അല്ലാഹു തആല അവർക്കെല്ലാം ഏറ്റവും നല്ല കഴിവുകൾ നൽകിയിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിലെല്ലാം പ്രകാശമുണ്ട്. നിനക്ക് മനസ്സിലാവണമെങ്കിൽ നിന്റെ ചെറിയ പ്രായം നീ ആലോചിച്ചാൽ മതി. ജീവിതത്തിൽ ആദ്യമായി തെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ ഹൃദയത്തിൽ ഒരു കടച്ചിലുണ്ടായിരുന്നു അല്ലെ? ഉമ്മാന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വാപ്പാന്റെ കയ്യിൽ നിന്നോ പൈസ കക്കുന്ന സമയത്ത്, ആദ്യത്തിൽ അത് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൽ ഒരു വല്ലാത്ത കത്തലുണ്ടാകും. വാപ്പാനെ ധിക്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉമ്മാനെ ധിക്കരിക്കുന്ന സമയത്ത്, ആദ്യമായി തെറ്റ് ചെയ്യുന്ന സമയത്ത് ഹൃദയം വല്ലാതെ കിടന്നു നീറും. നമ്മളെ പിന്നോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. പേടിച്ചു പൊടിച്ചിട്ടേക്ക് തെറ്റ് ചെയ്യാൻ. എന്നാൽ അത് ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയായി? പിന്നെ വളരെ എളുപ്പമായി. ആദ്യമായി തിന്മകൾ ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൽ വല്ലാത്ത നീച്ചലുണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തന്ന ഈ പ്രകാശമാണ്. അത് ഓരോന്നോരോന്നായി പതുക്കെ പതുക്കെ ഇല്ലാതെയാകും. നമ്മൾ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വെളിച്ചം കെട്ടുകെട്ടുപോകും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ അദ്ദേഹം തന്നെ പറഞ്ഞത്: ശകൗതു ഇലാ വകീഇൻ സുഅ ഹിഫ്ളി ഫർശദനി ഇലാ തർക്കിൽ മഅസി വഅഖ്ബറനി അന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. ഞാൻ എന്റെ ഉസ്താദിനോട്, എന്റെ അധ്യാപകനോട് എനിക്ക് മനഃപ്പാഠമാക്കാൻ പ്രയാസമുണ്ട്, എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരണം. പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, തലയിൽ കയറുന്നില്ല, അതുകൊണ്ട് പഠിച്ചത് ഉറച്ചു നിൽക്കാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരണം. ഫർശദനി ഇലാ തർക്കിൽ മഅസി. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന വഴി എന്താണ്? തെറ്റുകൾ ചെയ്യുന്നത് ഒഴിവാക്കാനാണ്. വഅഖ്ബറനി അന്നൽ ഇൽമ നൂറുൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇൽമ എന്നാൽ അള്ളാഹുവിന്റെ ദീൻ എന്നാൽ അതൊരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. തെറ്റുകൾ ചെയ്യുന്നവർക്ക് ആ പ്രകാശം അള്ളാഹു നൽകുകയില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും തലകുത്തി മറന്നാലും അത് കിട്ടില്ല. അത് ലഭിക്കണമെങ്കിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം. അപ്പൊ രണ്ടാമത്തെ തിന്മകളുടെ രണ്ടാമത്തെ അനന്തര ഫലങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫലം, അത് നമ്മുടെ ഹൃദയത്തിൽ വിജ്ഞാനം കടക്കുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കും. പഠിക്കാൻ പറ്റില്ല. തെറ്റുകൾ ഉണ്ടാക്കുന്ന ഫലങ്ങളിൽ ഒന്നിതാണ്. ഇത് ആർക്കെങ്കിലും സംശയത്തിൽ വെറുതെ പറയുന്നതാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവൻ പരിശോധിക്കട്ടെ. നീ ചെയ്യുന്ന തെറ്റുന്ന് നീ മാറി നിന്ന് നോക്ക്. നീ ചെയ്യുന്ന വൃത്തികേട് നീ അവസാനിപ്പിച്ചു നോക്ക്. നിന്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിനക്ക് കാണാൻ പറ്റും. തിന്മയുടെ അനന്തര ഫലങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഗുൽമ, ഇരുട്ട്. തിന്മ ചെയ്യുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ ഇരുട്ടുണ്ടാകും. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് സ്വയം പറഞ്ഞാൽ മനസ്സിലാവും, ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും, എനിക്ക് ഉറപ്പുണ്ട്. തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ ഈ ഇരുട്ട് പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടേയിരിക്കും, ഹൃദയത്തിന് ഭാരം വർദ്ധിക്കും. നിങ്ങൾ വൃത്തികേടുകൾ ചെയ്തതിന് ശേഷം സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചാൽ മതിയാണ്, ഹൃദയത്തിന് വല്ലാത്ത ഭാരം ഉണ്ടാകും. അതാ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സുഖം കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഹൃദയത്തിന് വല്ലാത്ത ഭാരമുണ്ടായിരിക്കും, അതിന് വല്ലാത്ത ഇരുട്ട് കടക്കും. സ്വസ്ഥത, ഒരു സമാധാനം, റാഹത്ത്, സ്വയം അഭിമാനം, ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അത് പതുക്കെ ഇല്ലാതെയാക്കി കളയും. മാത്രമല്ല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞു, ഈ ഇരുട്ട് പിന്നീട് വർദ്ധിച്ച് വർദ്ധിച്ച് ചിലപ്പോൾ അവന്റെ മുഖത്തേക്ക് വരെ അത് പടരും. തെറ്റിന്റെ കാളിമ അതിന്റെ ഇരുട്ട് അവന്റെ മുഖത്ത് വരെ കാണാൻ പറ്റും. അല്ലെ, നിങ്ങൾ ഈ വലിയ നമ്മുടെ നാട്ടിൽ ഭംഗിയുടെ കാര്യത്തിൽ ആൾക്കാർ ഏറ്റവും പ്രശംസിക്കുന്ന ആളുകൾ പലപ്പോഴും സിനിമക്കാരായി, സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ അല്ലെ, അവർ കാണുമ്പോൾ വലിയ ഭംഗിയിലാണ്. അവർ മേക്കപ്പ് ഇല്ലാതെ അവരുടെ പലരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത കറുപ്പായിരിക്കും. അത് അവന്റെ മുഖത്ത് എഴുതി വെച്ച പോലെ ഉണ്ടാകും, അവന്റെ കവളുകൾ കറുത്തിട്ടായിരിക്കും, അവന്റെ നെറ്റി കറുത്തിട്ടായിരിക്കും. തിന്മയുടെ ഇരുട്ട് അത് അവന്റെ മുഖത്തേക്ക് പതുക്കെ പടർന്നുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഇത് എത്രമാത്രം അവൻ തെറ്റുകളിൽ കൂടുതലുണ്ടോ അത്രമാത്രവും അവന്റെ, അല്ലാതെ ഏത് വേറെ ലെവലിൽ തെച്ചാലും ആ കറുപ്പ് പോലും അത് അവന്റെ മുഖത്ത് ചാപ്പ കുത്തിയതുപോലെ വെച്ചിട്ടുണ്ടാവും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനത് വേഗം മനസ്സിലാവും, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ മുഖത്ത് ആ കാണുന്ന ഇരുട്ട്, പ്രകാശമില്ലായ്മ, അത് പ്രകടമായ രൂപത്തിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഇന്നലിൽ ഹസനതി ദയാഅൻ ഫിൽ വജ്ഹി, നന്മകൾ ചെയ്താൽ അത് മുഖത്തിന് പ്രകാശം ഉണ്ടാക്കും. ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി സഹാബിയൻ, വനൂറൻ ഫിൽ ഖൽബ്, അത് ഹൃദയത്തിൽ പ്രകാശമുണ്ടാക്കും. വസഅതൻ ഫിർ റിസ്ഖ്, അവന്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാക്കും, അവൻ അല്ലാഹു തആല സമ്പാദ്യത്തിൽ എളുപ്പം നൽകും. വഖൂവതൻ ഫിൽ ബദൻ, അവന്റെ ശരീരത്തിന് ശക്തി ഉണ്ടായിരിക്കും. നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെ, മുഖത്തിന് പ്രകാശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവന്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകും, അവന്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാകും, അവന്റെ ശരീരത്തിന് ശക്തി ഉണ്ടായിരിക്കും. എന്നാൽ തിന്മകൾ അവ മുഖത്ത് കാളിമ പടർത്തും, മുഖത്ത് ഇരുട്ടുണ്ടാക്കും. ഹൃദയത്തിൽ അത് ഇരുട്ടുണ്ടാക്കും. ശരീരം ദുർബലമാക്കും, അതിന്റെ ശക്തി ഇല്ലാതെയാക്കും. അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവരുടെ മനസ്സിൽ അവനോട് വെറുപ്പുണ്ടാക്കും, ആൾക്കാർക്ക് അവനോടുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ആർക്കും അനുഭവിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 300 സഹാബികൾ അല്ലെ, 300 ചില്ലാൻ വരുന്ന സഹാബികളാണ് ഏത് യുദ്ധത്തിലുണ്ടായിരുന്നത്? ബദർ യുദ്ധത്തിലുണ്ടായിരുന്നത്. എത്ര ആളുകളെയാണ് അവർ പരാജയപ്പെടുത്തിയത്? 1000 വരുന്ന ആളുകളെയാണ്, 300 ആളുകൾ. ഈ 300 ആളുകൾക്ക് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടിയത്? അവരുടെ ഈമാനിന്റെ ശക്തിയാണത്. ഈ 1000 ആളുകൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകളുടെ മുന്നിൽ പരാജയപ്പെട്ടത്? അവരുടെ തിന്മയുടെ, ആ തിന്മ ഉണ്ടാക്കുന്ന ദൗർബല്യമാണത്, തിന്മയുടെ, മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളുടെ അനന്തര ഫലങ്ങളിൽ പെട്ട മറ്റൊരു കാര്യമാണ് തെറ്റുകളോട് നിസ്സാരഭാവം ഉണ്ടാവുക എന്നത്. തെറ്റ് ചെയ്ത് ചെയ്ത് പിന്നെ തെറ്റുകളോട് വളരെ നിസ്സാരമായ അവസ്ഥയുണ്ടാകുക എന്നത് തിന്മയുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഉദാഹരണത്തിന് ഒരാൾ മോഷ്ടിക്കുകയാണ് എന്ന് വിചാരിക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം കക്കുക എന്നത് മോഷ്ടിക്കുക എന്നത് അത് വളരെ ഗുരുതരമായൊരു തെറ്റായിട്ടായിരിക്കും അയാളെ മനസ്സിൽ തോന്നുക. എന്നാൽ പിന്നീട് അത് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ തെറ്റിന്റെ ഗൗരവം പതുക്കെ പതുക്കെ കുറയും. മാത്രമല്ല കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റേ അല്ലാതെയാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ചില ആളുകൾ ആ തെറ്റിന്റെ പേരിൽ അഭിമാനം പറയും, ഞാൻ ഇന്ന ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പലപ്പോഴും കുട്ടികൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലേ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്തവൻ അവസാനം ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന ഇന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നീയൊക്കെ കണ്ടതൊക്കെ അതിനൊക്കെ അപ്പുറം ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവൻ ആളുകളോട് പറയാൻ പാടില്ലാത്ത വൃത്തികെട്ട ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവന്റെ മനസ്സിൽ അത് പോയി പോയി എവിടെ വരെ എത്തി, തെറ്റ് എന്നതൊരു വലിയ നല്ല കാര്യം പോലെയായി. ഈ അവസ്ഥ എത്തുന്നതോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം പൊറുക്കപ്പെട്ട അവസ്ഥയിലാണ് അവൻ എത്തുന്നത്. പല വൃത്തികേടുകളും ഇങ്ങനെയാണ് അല്ലെ. ഇപ്പൊ മോശമായ വീഡിയോകൾ കാണുന്ന ആളുകൾ ഇതൊക്കെ വ്യാപകമാണ് കുട്ടികൾക്കിടയിൽ. അത് തുടക്കത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ വലിയ വലിയ വീഡിയോകൾ കണ്ട് കൂടുതൽ കണ്ട് കൂടുതൽ കണ്ട് അവസാനം അത് ആളുകൾക്ക് കൊടുക്കുക, ആളുകൾക്ക് പ്രചരിപ്പിക്കുക. അത് എത്ര മാത്രം കാണുന്ന അത്ര മാത്രം അവൻ ഏറ്റവും ഉഷാറാണ് എന്ന ചിന്താഗതി അല്ലെ, അത് ആളുകളുടെ മുന്നിൽ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ലാതെ കൂട്ടുകാരോടൊക്കെ എടുത്തു പറയുകയും ഞാൻ എൻ്റെ അടുത്ത് ഇന്നതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടും. തിന്മയുണ്ടാക്കുന്ന സ്വാധീനങ്ങളിൽ പെട്ടതാണ്. അതായത് തിന്മകൾ ചെയ്ത് അത് ധാരാളമായി കഴിഞ്ഞാൽ പിന്നെ അതിനോട് വളരെ നിസ്സാരമായ ഭാവം ഉണ്ടാകും. അതൊരു ഗുരുതരമല്ലാത്ത ഒരു വലിയൊരു കാര്യം, ഒരു വലിയ പ്രശ്നമല്ലാത്ത രൂപം അവന്റെ മനസ്സിലെത്തും. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു قاعد تحت جبل يخاف ان يقع عليه. ഒരു മുഅ്മിൻ അവൻ തിന്മകളുടെ മുന്നിൽ നിൽക്കുക ഏതുപോലെയാണ്, അവന്റെ മേലെ വീഴാൻ നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ്. ഒരു പർവ്വതത്തിന്റെ അടുത്ത് ആ പർവ്വതം ഒന്നാക്കൂടെ തലയിലേക്ക് വീഴാൻ നിൽക്കുന്ന അവസ്ഥയിൽ ഒരാൾ എങ്ങനെ ഇരിക്കും നിൽക്കുക? ഒരു മലയുടെ അടുത്ത് നമ്മൾ നിൽക്കാൻ, ആ മല ഒന്നാകെ നമ്മുടെ തലയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പേടിയുണ്ട് അല്ലെ. മഴയൊക്കെ നല്ല കടുത്ത മഴയും കാറ്റും ഒക്കെ ഉണ്ട്. തലയിലേക്ക് വലിയ പർവ്വതം അല്ലെങ്കിൽ അതിൽ വലിയ പാറകൾ വീണ് നമ്മൾ അതിന്റെ അടിയിൽ പെടാൻ സാധ്യതയുള്ളത് പോലെയാണ് ഒരു മുഅ്മിൻ തെറ്റുകളുടെ മുന്നിൽ നിൽക്കുക. അവനൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്, ഇതൊന്നാകെ എന്നെ നശിപ്പിച്ചു കളയുമോ എന്ന പേടിയിലാണ് അവന്റെ മനസ്സ്, ആ ഭയത്തിലായിരിക്കും. വഇന്നൽ ഹാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അംഫിഹി فقال به هكذا. എന്നാൽ ഒരു വൃത്തികേടുകൾ ചെയ്യുന്ന ഹാജിർ, ഒരു ചെമ്മാടി, തിന്മകൾ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ, അവന്റെ മുന്നിൽ തെറ്റുകൾ ഇതുപോലെയാണ്. കഅന്നഹു ദുബാബുൻ, അതൊരു ഈച്ചയെ പോലെയാണ്. മറ അല അൻഫി, അവന്റെ മൂക്കിന്റെ അടുത്തുകൂടെ പറന്നുപോകുന്ന ഒരു ഈച്ച പോലെ. വഖാല ബിഹി ഹാകദ, ഈച്ച മൂക്കിന്റെ അടുത്ത് വന്നാൽ ആളുകൾ എന്താണ് ചെയ്യുക, കൈകൊണ്ടൊന്ന് ഇങ്ങനെ തട്ടിക്കളയും. അതുപോലെയാണ് അവൻ തെറ്റുകളെ കാണുന്നത്. വൃത്തികേടുകൾ കാണുക എന്നതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുക എന്നതോ അവന്റെ അടുക്കൽ ഒരു ഈച്ചയെ മൂക്കിന്റെ മുന്നിൽ നിന്ന് ആട്ടിക്കളയുന്നത് പോലെയാണ്. വളരെ എളുപ്പമുള്ള കാര്യം, അവനതൊരു വലിയ പ്രശ്നമായി തോന്നുന്നില്ല. ലവാപ്പാനോട് ഉമ്മാണ് ധിക്കാരം തുടങ്ങുമ്പോഴും തന്നെ ഇരിക്കും. ആദ്യത്തിലും ആപ്പാനും അവർ പേടിച്ചിട്ടായിരിക്കും, എന്തെങ്കിലും ചെറുത് പറയും, പിന്നെ അത് വലുതാവും, പിന്നെ അത് വലുതാവും. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയോടോ ഉപ്പയോടോ എന്തു പറയാന്നുള്ള അവനൊരു പ്രശ്നമല്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിന്നെ അവന്റെ കഥ, ഒരു ഉമ്മയോട് അവൻ പെരുമാറുക അവന്റെ കീഴിൽ നിൽക്കുന്ന ഒരു അടിമയോട് പെരുമാറുന്നത് പോലെയാണ്. അടിമയോട് എങ്ങനെ, വേലക്കാരോട് എങ്ങനെ പോയിട്ട് അതെടുത്തോണ്ടിരിക്കും ഭക്ഷണം, ഇവിടെ ഇത്രയും നേരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നോടെ, എന്തെങ്കിലും ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും അബദ്ധം, അവൻ ഉമ്മാന്റെ ഉടമസ്ഥനാണ് എന്നതുപോലെ ആയിരിക്കും അവന്റെ പെരുമാറ്റം. ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? അല്ലെ, ആദ്യത്തിൽ ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് നടന്നിരുന്ന ആള് പിന്നെ അവന്റെ പേരൊക്കെ മാറി, ഉമ്മാന്റെ പേരെന്തായി? ചില ആൾക്ക് തള്ളേന്ന് വിളിക്കും, കിഴവീന്ന് വിളിക്കും. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ കസേര എടുത്ത് വലിച്ചെറിയും, ഗ്ലാസ് എടുത്ത് വലിച്ചെറിയും. അവൻ ഒരു ഉടമസ്ഥനെ പോലെ ഉമ്മാന്റെ മുന്നിൽ അവനാണ്, അവന് അവന് ഉമ്മയാണ് വെച്ചിട്ടത്. ഇത് തെറ്റുകൾ ധാരാളമായി ചെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. തിന്മ എന്നത് പിന്നെ അവനൊരു പ്രശ്നമേ അല്ല, എന്ത് ചെയ്യാന്നുള്ളത്. അവൻ അതിന്റെ പേര് ഫഖ്ർ നടിക്കും, അഹങ്കാരം നടിക്കും. ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ആളുകളോട് മൂടി വെക്കേണ്ട കാര്യങ്ങൾ അവനൊരു വലിയ നന്മ പോലെ എടുത്തു പറയും. ഇത് തെറ്റുകളുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. നീ ഒരു തെറ്റ് പുതുതായി ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നീ വിചാരിക്കരുത് ഇത് നിനക്ക് നാളെ രക്ഷപ്പെടാൻ പറ്റും, നീ കൂടുതൽ തെറ്റുകളിലേക്ക് മുന്നോട്ട് പോകാന്നല്ലാതെ അതിന് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മക്കളെ, തെറ്റ് ചെയ്യാന്നുള്ളത് അല്ലെ, ഏതെങ്കിലും ഒരാൾ നിന്നെ വിളിച്ചിട്ട് അവർ പുതിയ സിനിമ ഉണ്ട് കാണിച്ചു തരാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതും കൂടി അല്ലെ ഇതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം എന്ന് നീ വിചാരിക്കേണ്ട. നീ അതിൽ പെട്ടുപോകും, നീ അതിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുകയില്ല. അപ്പൊ തെറ്റുകളോടുണ്ടാകുന്ന ഈ അവസ്ഥ, ഈ ഒരു നിസ്സാരഭാവം, ഏത് തെറ്റാണെങ്കിലും അതൊക്കെ ഒരു ചെറിയ കാര്യം പോലെ തോന്നിക്കുക എന്നത് തിന്മയുണ്ടാക്കുന്ന, തെറ്റുകൾ ഉണ്ടാക്കുന്ന, മനസ്സിലുണ്ടാക്കുന്ന മോശം ഫലങ്ങളിൽ പെട്ടതാണ്. അല്ലെ, നേരത്തെ പറഞ്ഞതുപോലെ അവസാനം ചിലപ്പോൾ തെറ്റുകൾ എടുത്തു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ല മുജാഹിരീൻ, എന്റെ ഉമ്മത്തിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും അവരുടെ തെറ്റുകൾ. ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ പുറത്തു കാണിക്കുന്നവരൊഴികെ. എന്താ തിന്മ പുറത്തു കാണിക്കുക എന്ന് പറഞ്ഞാൽ, തിന്മ പുറത്ത് ആളുകൾ കാണുന്ന രൂപത്തിൽ അവനത് ചെയ്യും അല്ലേ. രഹസ്യമായിട്ട് അവനത് രഹസ്യമാക്കേണ്ട കാര്യമില്ല, ആളുകളുടെ മുന്നിൽ വെച്ച് ആരൊക്കെ കണ്ടാലും അവനത് യാതൊരു കുഴപ്പമില്ല. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി തിന്മ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു, വമിനൽ മുജാഹറതി അന് യഅമല അർറജുലു ബില്ലൈലി അമലൻ, തിന്മ പരസ്യമാക്കുന്നതിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ അവൻ രാത്രിയിൽ ഒരു തെറ്റ് ചെയ്യും. രാത്രി ആരും കാണാതെ ഒരു തെറ്റ് ചെയ്യും. സുമ്മ യുസ്ബിഹു വഖദ് സതറഹുല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ ആ തെറ്റ് അത് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, ആരും കാണാതെ അവൻ ചെയ്ത തെറ്റാണ്. ഫയഖൂലു യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, രാവിലെ ആയി കഴിഞ്ഞാൽ അവൻ കൂട്ടുകാരോട് വിളിച്ചു പറയും, യാ ഫുലാൻ അമിൽതു അൽ ബാരിഹത കദാ വകദാ, ഞാൻ ഇന്നലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടു, ഞാൻ ഇന്നലെ ഈ ഇന്ന ഇന്ന വൃത്തികേടുകളൊക്കെ ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അവൻ ആ തെറ്റ് ആളുകളോട് പറയും. ഇതൊക്കെ സ്കൂളുകളിൽ നടക്കുന്നതാണ് അല്ലേ, തെറ്റ് ചെയ്യുക എന്നിട്ട് അതിനെ കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇന്ന ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവന്റെ മനസ്സിൽ ഈ അള്ളാഹു തആല ഏറ്റവും വൃത്തികെട്ടതായി കാണുന്ന ഒരു കാര്യം അവന്റെ മനസ്സിൽ അത് നല്ലൊരു കാര്യമായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം മോശമായ അവസ്ഥയാണത്. ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്നതിൽ ഏറ്റവും വൃത്തികെട്ട അവസ്ഥയാണത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം അവൻ ചെയ്യുക എന്നിട്ട് അവൻ ആ കാര്യം കൊണ്ട് വലിയ അഭിമാനിയെ പോലെ, വലിയ എന്തോ ഒരു നല്ല കാര്യം ചെയ്തവനെ പോലെ അവൻ സ്വയം വിചാരിക്കുക, ഞാനെന്തോ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നതുപോലെ. ഇതൊന്നും മക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളെ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. തെറ്റ് ചെയ്യുന്ന ആദ്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല, അത് ആൾക്കാരറിയാതെ നാണത്തോട് ലജ്ജയോടുകൂടിയാണ് നിങ്ങൾ ചെയ്തത്. പിന്നെ ആ ലജ്ജ മനസ്സിൽ നിന്ന് ഇല്ലാതെയാകും, തെറ്റിനോടുള്ള ആ വെറുപ്പ് അത് പതുക്കെ ഇല്ലാതെയാകും. അപ്പൊ തെറ്റിന്റെ അനന്തര ഫലങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ സ്വഭാവം. മനക്ക് പേപ്പർ പ്രയാസം ഉണ്ടാക്കി ഇത് മാറ്റി, അതുകൊണ്ട് ഒറ്റ ഉണ്ടാക്കി ബാക്കിയുള്ളവർ കൂടി കേൾക്കില്ല. അപ്പോൾ തെറ്റുകൾ ഉണ്ടാക്കുന്ന അനന്തര ഫലങ്ങളിൽ പെട്ടതാണ് ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യുക എന്നത് യാതൊരു പ്രയാസവും ഇല്ലാത്ത അവസ്ഥയായി തോന്നാന്നുള്ളത്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം തിന്മയുടെ അനന്തര ഫലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമാണ്, അൽ മഅസിയതു തൂരിസു ദുല്ല, തിന്മകൾ അത് മനുഷ്യന് അപമാനമുണ്ടാക്കും, അഭിമാനം എന്ന കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവൻ എപ്പോഴും അപമാനിതനാണ് സ്വന്തം കാര്യത്തിൽ വരെ. നിങ്ങൾ തന്നെ നിങ്ങൾ ആളുകൾ കാണാതെ ചെയ്തു വെച്ച തെറ്റുകൾ, ആ തെറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കും. വൃത്തികേടുകൾ, ആളുകൾ കാണാതെ രഹസ്യമായി രാത്രിയിൽ ഇരുട്ടത്തിരുന്ന് വൃത്തികേട് കാണാം, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാനോടോ ഉപ്പാനോടോ ധിക്കാരം കാണിക്കാം, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. ഇതല്ലാത്ത ധാരാളം തിന്മകളുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. നിങ്ങൾ തന്നെ ആ ചിത്രം നിങ്ങളെ കുറിച്ച് മനസ്സിൽ കൊണ്ടുവന്നു, എന്തൊരു വൃത്തികെട്ട അവസ്ഥയാണ്, എന്തൊരു അപമാനകരമായ അവസ്ഥയാണ്. നിന്റെ മുന്നിൽ നീ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരാൾ വന്ന സമയത്ത് നീ പറഞ്ഞ കാര്യം ചെയ്യും, നീ ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ നീ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ ഉദാഹരണത്തിന്റെ അധ്യാപകൻ, അല്ലെങ്കിൽ നിന്റെ വാപ്പ, അല്ലെങ്കിൽ നിന്റെ ഉമ്മ, നീ ചെയ്യുന്ന വൃത്തികേട് അവർ കൂടി അത് ശൈലിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, എന്തായിരിക്കും നിന്റെ മാനസികമായ അവസ്ഥ. അതിനൊക്കെ പുറമെ നിന്റെ റബ്ബ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ചെയ്യുന്നത് ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്റെ റബ്ബ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുമാത്രം അപമാനകരമായ അവസ്ഥയിലാണ് അവൻ സ്വയം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ അവന് വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവന് പിന്നെ അവന്റെ അയാളെ മുന്നിലേക്ക് കണ്ണുയർത്തി നോക്കാൻ പറ്റും. അതുകൊണ്ട് തെറ്റുകൾ അത് അവനിൽ തന്നെ സ്വന്തത്തോട് തന്നെ ഒരു അപമാനം ഉണ്ടാക്കും, സ്വയം തന്നെ ഒരു നിലവാരക്കുറവും, അവൻ അവനെ കുറിച്ച് തന്നെ വളരെ മോശമായ മാനസിക അവസ്ഥ ഉണ്ടാക്കാൻ തെറ്റുകൾ കാരണമാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ കാന യുരീദുൽ ഇജ്ജത ഫലില്ലാഹിൽ ഇജ്ജതു ജമീഅ. ആരെങ്കിലും അഭിമാനവും പ്രതാപവും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഇജ്ജതു ജമീഅ, അല്ലാഹുവിന്റെ അടുക്കലാണ് പ്രതാപമുള്ളത്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലാണ് പ്രതാപമുള്ളത്, അതിലാണ് അഭിമാനമുള്ളത്. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ധിക്കരിക്കാത്ത അവസ്ഥയിൽ, തെറ്റുകൾ ചെയ്യാത്ത അവസ്ഥയിൽ നിലകൊള്ളുന്നതിലാണ് അഭിമാനമുള്ളത്. നാളെ ഒരു മനുഷ്യനും അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനില്ല. നാളെ ഒരാൾക്കും നിന്റെ രാത്രിയിലെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയാടാ എന്ന് പറയാൻ പറ്റില്ല. അവന്റെ ജീവിതം പുറമേക്കും ഉള്ളിലേക്കും ശുദ്ധമാണ്. അവന് സ്വന്തം അഭിമാനം ഉണ്ടാവും, പ്രതാപമുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് പ്രതാപമുള്ളത്, അഭിമാനമുള്ളത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, എന്നാൽ മുനാഫിഖുകൾ അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ, തിന്മകൾ ഉണ്ടാക്കുന്ന അനന്തര ഫലങ്ങളിൽ പെട്ടതാണ്, അതിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് അത് സ്വയം തന്നെ അപമാനമുണ്ടാക്കും, മനുഷ്യൻ അപമാനകരമായ അവസ്ഥയിലെത്തിക്കും. അല്ലെ, ഒരുത്തന് മോഷ്ടിക്കുകയാണെങ്കിൽ അവനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളുടെ മുന്നിൽ അങ്ങേയറ്റ അപമാനമുള്ള അവസ്ഥയിലായിരിക്കും. വ്യഭിചാരം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം മോശമായ അവസ്ഥയിൽ, തീർത്തും ലജ്ജ ഉണ്ടാക്കുന്ന അവസ്ഥയിലായിരിക്കും അവനുണ്ടാക്കുക. അതുപോലെ തന്നെ തിന്മയുടെ അനന്തര ഫലങ്ങളിൽ പെട്ടതാണ് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല. അദ്ദേഹം പറഞ്ഞതുപോലെ, തെറ്റുകളോടുള്ള ഹൃദയത്തിന്റെ ഗീറത്ത്, ഈർഷ്യത, അതിനോടുള്ള വെറുപ്പ്, തെറ്റുകൾ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ദേഷ്യം, അത് പതുക്കെ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാകും. പ്രത്യേകിച്ച് വൃത്തികേടുകൾ അവന്റെ മുന്നിൽ നിന്ന് ഒരാൾ വൃത്തികേട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവന് യാതൊരു മാനസിക പ്രയാസവും തോന്നുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരാൾ ധിക്കരിച്ച് അവന് യാതൊരു പ്രയാസവും അതുകൊണ്ട് തോന്നുകയില്ല. അവന്റെ മുന്നിലിരുന്ന ഒരാൾ വൃത്തികെട്ട എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവൻ അവിടുന്ന് മാറിപ്പോകാനോ, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയാനോ അവന്റെ മനസ്സ് അവനോട് പറയുകയില്ല. തെറ്റുകൾ അത് കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു പ്രയാസം ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂന്ന് ആൾക്കാർ സ്വർഗത്ത് പോകില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ തലാത, മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു നോക്കുകയില്ല, അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അതിലൊരു വിഭാഗം ആളുകൾ ദയ്യൂസ് എന്ന് പറയുന്നയാളാണ്. ആരാണ് ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിൽ വൃത്തികേടുകൾ നടക്കുന്നുണ്ട്, ടി വിയിൽ മോശമായ കാര്യങ്ങൾ കാണുന്നുണ്ട്, ഇന്റർനെറ്റിൽ മോശമായ കാര്യങ്ങൾ കാണുന്നുണ്ട്, വൃത്തികെട്ട ലേഖനങ്ങളും മാസികകളും അവന്റെ വീട്ടിലുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവന്റെ വീട്ടിലുള്ള പെൺകുട്ടികൾ മോശമായ അവസ്ഥയിൽ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പെൺകുട്ടികൾ നടന്നു അവന്റെ വീട്ടിലുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ലൈനടിക്കേ, അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശമായ കമന്റ് പറയേ, അവനത് മനസ്സിലൊരു പ്രയാസം ഉണ്ടാക്കില്ല. അല്ലെ, അതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുന്ന വൃത്തികേടുകൾ വിചാരത്തിലും മറ്റും ഏർപ്പെടുന്ന ആളുകൾ, അത് ചില ആളുകൾ നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അവന്റെ ഭാര്യനെ വേറൊരാൾ നോക്കിയാൽ അവന് മനസ്സിൽ യാതൊരു പ്രയാസമില്ല. എന്തെല്ലാം വൃത്തികേടുകൾ വീട്ടിൽ നടന്നാലും അവൻ അതിലൊരു കുഴപ്പമുണ്ടാവില്ല. ഗീറത്ത് എന്ന് പറഞ്ഞ് അവന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. വൃത്തികേട് അന്യ പെണ്ണുങ്ങളുമായി മോശമായ ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്ന പുരുഷന്മാർ, അവരിൽ പലരും കല്യാണം കഴിക്കാത്ത ചില ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മോനെ നീ വൃത്തികേട് ചെയ്യുന്നു, നീ അന്യ പെണ്ണുങ്ങളുമായി മോശമായ വാക്കുകൾ സംസാരിക്കുന്നു, ഈ പെൺകുട്ടിയാകട്ടെ നീ നാളെ കല്യാണം കഴിക്കുന്ന ഒരു ഉറപ്പില്ല, നാളെ നീ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഇതേപോലെ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഇതേപോലെ വേറൊരു പുരുഷനുമായി ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും നിന്റെ മാനസികാവസ്ഥ? നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അവൾ നാളെ ഒരാളുടെ ഭർത്താവ് ആവേണ്ടതാണ്, നാളെ ഒരാളുടെ ഭാര്യ ആവേണ്ടതാണ്, അവൾക്കും നാളെ ഒരു ഭർത്താവ് വരും. നീ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയും ഒപ്പം യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ പെൺകുട്ടി നാളെ വേറെ ആളുടെ ഭാര്യയാവും. അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ പറഞ്ഞു എന്റെ ഭാര്യ ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ ഭാര്യ ഏതാണ്ട് ഇതേപോലൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് തെറ്റുകൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റമാണ്. അവന്റെ സ്വന്തം ഭാര്യ വൃത്തികേടുകളിൽ ഏർപ്പെട്ടാൽ പോലും അവന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, അവന്റെ മനസ്സിൽ നിന്ന് ഗീറത്ത് എന്നത് എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. തെറ്റുകൾ കാണുമ്പോഴുള്ള ഈർഷ്യത അള്ളാഹു തആല പറഞ്ഞ എത്ര സത്യമാണ്, ഇന്ന അത്തയ്യിബൂന ലിത്തയ്യിബാത് വത്തയ്യിബാത്തു ലിത്തയ്യിബീൻ, ശുദ്ധിയുള്ള പുരുഷന്മാർ അവർ ശുദ്ധിയുള്ള സ്ത്രീകൾക്കാണ്, നല്ല പെൺകുട്ടികൾക്ക് നല്ല പുരുഷന്മാർ, നല്ല പുരുഷന്മാർക്ക് നല്ല പെൺകുട്ടികൾ, അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നീ നിന്റെ ജീവിതത്തിൽ ഈ വൃത്തികേടുമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് നാളെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് പരിശുദ്ധയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടുന്നതാണ് നീ വിചാരിക്കുന്നത്? സാശ്വതമല്ല, അതൊരിക്കലും സംഭവിക്കില്ല. അള്ളാഹു തആല വൃത്തിയുള്ളവർക്കാണ് വൃത്തിയുള്ളവരെ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾ ദുനിയാവ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും, നിങ്ങൾ ജീവിതം തുടങ്ങിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും, ഉറപ്പാണ് ഈ കാര്യം. വളരെ കുറഞ്ഞ കേസുകൾ വേറിട്ട് കാണാൻ പറ്റുള്ളൂ. നിന്റെ ജീവിതം എന്തായിരുന്നു അതേപോലുള്ള പെൺകുട്ടിയായിരിക്കും നിനക്കുണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് അസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്, ഒരു വ്യഭിചാരിയായ പെണ്ണിനെ അവളെ കല്യാണം കഴിക്കാൻ ഉണ്ടാവുക ഒന്നല്ലെങ്കിൽ ഒരു വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ ഒരു മുശ്രിക്കാണ്. ഒരു മുഅ്മിൻ അവളെ കല്യാണം കഴിക്കില്ല. അത് ഏതാണ്ട് ദുനിയാവിൽ അങ്ങനെയായിരിക്കും. നീ എല്ലാ വൃത്തികേടും ചെയ്ത് കല്യാണത്തിന്റെ പിറ്റേന്ന് നന്നാവാൻ തീരുമാനിച്ച് വൃത്തികേടുകൾ ചെയ്ത് നീ ജീവിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിനക്ക് ലഭിക്കുന്ന ജീവിതവും നിന്റെ അതേപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് മക്കളെ, നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നന്നാവ, അള്ളാഹുലേക്ക് തൗബ ചെയ്യാം, നല്ല ജീവിതം നയിക്കാം. കല്യാണം കഴിക്കാനുള്ള പ്രായം നിനക്കായിട്ടുണ്ടെങ്കിൽ നിനക്കത് സാധിക്കുമെന്ന് കൊല്ലം കല്യാണം കഴിക്കുക. യാ മഅശറ ശബാബി മൻ സ്തതാഅ മിൻകും അൽബാഅത്തു ഫലിയതസവ്വജ്, യുവാക്കളെ നിങ്ങളിൽ സാധിക്കാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോയി കല്യാണം കഴിക്കുക. ഫഇന്നഹ അഗദ്ദു ലിൽ ബസറി വഅഹ്സനു ലിൽ ഫർജ്, അത് നിങ്ങളുടെ കണ്ണ് താഴ്ത്താൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഗുഹ്യാവയവം അത് നിങ്ങളെ ചാരിത്രം സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും. വമൻ ലം യസ്തതി ഫഅലൈഹി ബിസൗമി ഫഇന്നഹു ലഹുജാ, കല്യാണം കഴിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ, അത് അവന് ഒരു പരിചയമായി പ്രവർത്തിക്കുന്നതായി, അവൻ ഈ വൃത്തികേടുകളിൽ നിന്ന് സ്വയം പിടിച്ചുവെക്കാൻ അവന് സാധിക്കും. അപ്പൊ വൃത്തികേടുകൾ ചെയ്യുന്നവൻ അവന്റെ മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ ഗീറത്തില്ലാതെയാകും. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാർ, സഹാബികൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെല്ലാം അങ്ങേയറ്റത്തെ ഗീറത്തുള്ളവരായിരുന്നു. വൃത്തികേടുകൾ കാണുക എന്നത് അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിരുന്നു. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ വേറൊരു പുരുഷനുമായി ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ രണ്ടുപേരെ ഞാൻ കൊന്നുകളയും. വേറൊരു പുരുഷന്റെ ഒപ്പം എന്റെ പെണ്ണുങ്ങൾ എന്റെ ഭാര്യ നിൽക്കുന്നത് കണ്ടാൽ രണ്ടിനെ ഞാൻ കൊന്നുകളയും. ഒപ്പം നിൽക്കുന്നത് കണ്ടാൽ, മോശമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് കണ്ടാൽ. സഹാബികൾക്ക് ഇത് കേട്ടപ്പോൾ അത്ഭുതമായി. ഭാര്യയുടെ ഒപ്പം നിൽക്കുക എന്നത് കാണുമ്പോൾ തന്നെ കൊല്ലുന്ന അവർ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തഅജബൂന മിൻ ഗൈറതി സഅദ്? സഅദിന്റെ ഈർഷ്യത, സഅദിന്റെ ദേഷ്യം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഫവല്ലാഹി വ അന അഗയറു മിൻ, അല്ലാഹു സത്യം, സഅദിനേക്കാൾ ദേഷ്യം എനിക്കുണ്ട്. വവല്ലാഹു അഗയറു മിന്നി, വല്ലാഹു അഗയറു മിന്നി, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ എന്നേക്കാൾ ദേഷ്യമുള്ളവനാണ്. ولذلك حرم الفواحش, അതുകൊണ്ടാണ് അല്ലാഹു തആല അവൻ മോശമായ കാര്യങ്ങൾ ഹറാമാക്കിയത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഒരു വൃത്തിയത, അവന്റെ പെങ്ങള് മഹാമോശ കോലത്തിൽ ഇറങ്ങിപ്പോന്നുണ്ടാവും. അവനെന്നെ അറിയാം, അവന്റെ പെങ്ങളെ കുറിച്ച് നാട്ടിലുള്ള ആളുകൾ അവന്റെ തന്നെ കൂട്ടുകാർ കമന്റ് അടിക്കുന്നുണ്ട്. ചിലപ്പോ അവനും കൂടി കൊടുക്കും, നീയൊക്കെ എന്താണ്, എന്ത് പൗരുഷമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, എന്തിനാണ് നീ ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? സ്വന്തം പെങ്ങളെ മറ്റുള്ളവർ മോശമായി കാണുന്നുണ്ട് എന്ന് അവനറിയാം. അവന്റെ ഭാര്യയെ കുറിച്ച് ചിലപ്പോൾ വേറുള്ളൊരു കമന്റ് അടിക്കും, അവൻ കേട്ടിങ്ങനെ ചിരിക്കും, താങ്ക് യു എന്ന് പറയും, കോംപ്ലിമെന്റ്സ് അല്ലെ, ഭാര്യനെ കുറിച്ച് നിങ്ങളുടെ ഭാര്യ വളരെ സുന്ദരിയാണ്, ഓ താങ്ക് യു എന്ന് പറയും. മുഖമടിക്ക് കൊടുക്കേണ്ട ജാതി വർത്തനം പറഞ്ഞു. അവന്റെ ഭാര്യനെ കുറിച്ച് വേറൊരാൾ സംസാരിക്കാമെന്നു, അവന്റെ ഭാര്യന്റെ ഭംഗി വേറൊക്കെ കാണേണ്ടിയല്ല. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാര്യയുടെ മുഖം മറ്റൊരാൾ, അവന്റെ ഭാര്യയുടെ ഭംഗി അത് മറ്റൊരാൾ കാണുക എന്നത് അവന് വളരെ മനസ്സിന് പ്രയാസമുണ്ടാക്കും, അവനത് തീരെ ഇഷ്ടപ്പെടില്ല. ഒരു മുഅ്മിൻ അവൻ ഏറ്റവും പരിശുദ്ധി ആഗ്രഹിക്കുന്നവനാണ്. അല്ലെ, ഇന്ന് കുറെ ആൾക്കാർ സ്വതന്ത്ര ലൈംഗികതയുടെ ആൾക്കാർ, ചുംബന സമരത്തിന്റെ ആൾക്കാർ നാട്ടിലുള്ള കാലഘട്ടമാണ്. അല്ലെ, പരസ്യമായി ചുംബിക്കാൻ അനുവാദം കിട്ടണം, ഞങ്ങൾ തമ്മിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതേ ആളുകളോട് നീ ചോദിക്കും, നിന്റെ ഉമ്മയും നിന്റെ വേറൊരു പുരുഷനും തമ്മിൽ ഇപ്രകാരം ചെയ്താൽ അത് നീ കണ്ട് ഇതേപോലെ സമ്മതിച്ചു കൊടുക്കും? നിന്റെ ഭാര്യയും നിന്റെ നിനക്ക് പരിചയമില്ലാത്ത നിന്റെ ഭാര്യയും വേറൊരാളും തമ്മിലാണ് ഇപ്രകാരം ബന്ധമുണ്ടാക്കുന്നത്, നീ സമ്മതിച്ചു കൊടുക്കും? അതും സ്വാതന്ത്ര്യം തന്നെയാണ്. അപ്പോൾ തിന്മയോടുള്ള ഈ ഹയറത്ത്, വെറുപ്പ്, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുറേശേ ഇല്ലാതെയാകും. പിന്നെ ഏത് അവസ്ഥയും ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് അവന്റെ മുന്നിൽ നിന്ന് സംഭവിച്ചാൽ അവന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നാട്ടിലുള്ള ആൾക്കാർക്ക് കയറത്തില്ലാതാവുന്നത്. അവന്റെ പെങ്ങള്, അവന്റെ ഉമ്മ, അവന്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾ, അവന്റെ തന്നെ ഭാര്യ, അവരെ മറ്റുള്ള ആളുകൾ ഏത് നിലക്ക് നോക്കിയാൽ അവന് അതിലൊരു പ്രശ്നമില്ല. എന്ത് പൗരുഷമാണ് അവന്റെ ജീവിതത്തിൽ അവൻ ബാക്കി വെച്ചിട്ടുള്ളത്. അല്ലെ, അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഗുണങ്ങളിൽ ഒന്നാണ് റുജൂലത്ത്, പൗരുഷം എന്നത്. അല്ലെ, മസ്ജിദുകളിൽ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഫീഹി റിജാലുൻ, അവിടെ ചില പുരുഷന്മാരുണ്ട്, ആൺകുട്ടികൾ. ഒരു മനുഷ്യന്റെ ആണത്വത്തിൽ പെട്ടതാണ് അവന്റെ വീട്ടിൽ അവന്റെ കീഴിലുള്ള പെൺകുട്ടികൾ, അവന്റെ പെങ്ങളാകട്ടെ, അവന്റെ ഭാര്യയാകട്ടെ, അവന്റെ ഉമ്മയാകട്ടെ, അവരുടെ ചാരിത്രം, അവരുടെ മറ അവൻ സംരക്ഷിക്കുക എന്നത്. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ് സമൂഹത്തിൽ നിലനിൽക്കുന്നതിന്റെ ഈ ഗീറത്ത്, തിന്മയോടുള്ള ഈ വെറുപ്പ് അതില്ലാതെയാവുക എന്നത് തിന്മയുടെ അനന്തര ഫലങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തെറ്റുകളുടെ അനന്തര ഫലങ്ങളിൽ, തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ് അത്, മനസ്സിൽ പേടി ഉണ്ടാക്കും, മനസ്സിന്റെ നിർഭയത്വം അത് ഇല്ലാതെയാക്കി കളയും ഏത് തെറ്റാണെങ്കിലും. അല്ലെ, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. അല്ലാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, തങ്ങളുടെ വിശ്വാസത്തിൽ ഒരു കലർപ്പും ഒരു തിന്മയും കൂട്ടിക്കലർത്താത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. അള്ളാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകൾ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്രമാത്രം തെറ്റ് അവൻ ചെയ്യുന്നു അതിനനുസരിച്ച് അവന്റെ മനസ്സിൽ നിന്ന് ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും വലിയ തെറ്റ് ശിർക്കാണ് അവൻ ചെയ്തതെങ്കിലോ പൂർണമായ ഭയമുള്ളവനായിരിക്കും അവൻ. അവന് തീർത്തും സമാധാനം എന്ന് പറഞ്ഞിട്ട് മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് ഇന്നല്ലദീന, അള്ളാഹു സുബ്ഹാന തആല ശിർക്ക് ചെയ്ത ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ ആകാശത്തു നിന്ന് താഴോട്ട് എറിയപ്പെട്ട ആളുകളെ പോലെയാണ്, എപ്പോഴും പേടിച്ചുകൊണ്ടായിരിക്കും അല്ലെ. ഒന്നല്ലെങ്കിൽ അവരെ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ പോയി തലയടിച്ചു വീഴും, എപ്പോഴും പേടിച്ചുകൊണ്ടായിരിക്കും. എന്തുമാത്രം അവൻ തെറ്റുകൾ ചെയ്യുന്നു അത്രമാത്രം അവന്റെ പേടി കൂടിക്കൊണ്ടിരിക്കും. ദുനിയാവിൽ ഈ പേടി ഉണ്ടാവും, ആഹ്റത്തിലും ഉണ്ടാവും. ദുനിയാവിലുള്ള പേടി എന്താണ്? ഇത് പിടിക്കപ്പെടുമെന്ന പേടി എപ്പോഴും അവന്റെ മനസ്സിലുണ്ടാവും. ഏത് തെറ്റാണെങ്കിലും എന്തൊക്കെ വാതിൽ അവൻ കുറ്റിയിട്ട് ജനലടച്ച് മറണ്ടാക്കി എല്ലാ രൂപത്തിലും അവന് കംപ്ലീറ്റ് ഇല്ല. ഇനിയിപ്പോ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത്, നെറ്റ്വർക്കിന്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത്, ബ്ലോക്ക് ചെയ്ത്, ബാൻ ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും എന്തെല്ലാം സെക്യൂരിറ്റി നീ ചെയ്താലും ഇത് എന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന പേടി നിന്റെ മനസ്സിലുണ്ടാവും. നിർഭയത്വം എന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ദിവസം ഇന്റർനെറ്റിന്റെ ആൾക്കാർ വീട്ടിലേക്ക് കയറി നിങ്ങളെ മക്കൾ ഉപയോഗിക്കുന്ന ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് ചോദിക്കും എന്ന് പേടി നിന്റെ മനസ്സിലുണ്ടാവും. ഇത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഇത് പൊക്കും എന്ന പേടിയോടുകൂടി അല്ലാതെ അവൻ തെറ്റ് ചെയ്യാൻ പറ്റും. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കില്ല. പേടി അപ്പോഴും ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇത് പൊക്കിയാൽ അന്നത്തോടുകൂടി അവന്റെ അഭിമാനം പോയി. ഏറ്റവും കുറഞ്ഞത് അത് കണ്ട ആളെ മുന്നിലെങ്കിലും പിന്നെ അവന് തലയുയർത്തി അടക്കാൻ പറ്റില്ല. തിന്മകൾ ഈ ഭയം അവന്റെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക, എന്നാൽ കൂടി അവന്റെ പേടി അവസാനിക്കില്ല. അള്ളാഹു അവന്റെ പൊറുക്കൽ, അള്ളാഹു അവന്റെ തൗബ സ്വീകരിച്ചോ എന്ന പേടി അവന്റെ മനസ്സിലെപ്പോഴുണ്ടായിരിക്കും. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഷഫാഅത്തിന്റെ ഹദീസ് വായിച്ചാൽ മതി. അല്ലെ, നമ്മൾ പലരും കേട്ടിട്ടുള്ള സംഭവമായിരിക്കും. പരലോകത്ത് മനുഷ്യന്മാരെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വേളയുണ്ട്. അവരെല്ലാവരും ഒരു ചാണ് സൂര്യൻ വളരെ അടുത്ത് നിൽക്കുന്ന വേളയിലാണ് പലരും പല അവരുടെ തിന്മകളുടെ അടിസ്ഥാനത്തിൽ പലരും വിയർപ്പിൽ മുങ്ങിയിരിക്കും. ആ വേളയിൽ, ആ സന്ദർഭത്തിൽ മനുഷ്യന്മാരെല്ലാവരും കുറെ നേരം അള്ളാഹു തആല അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. അവരാദ്യം എല്ലാവരും കൂടി ഒരുമിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ പോകും. ആദ്യത്തെ നബി മോനെ ചിന്ത ചെയ്യുന്നു, അവന്റെ കാര്യം നോക്കണ്ടേ, എന്റെ കാര്യം നോക്കിയാ കേട്ടോ. ആദ്യത്തിൽ ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കണോണ്ട് ഇവരെല്ലാരും എന്നെ കാണുന്നുണ്ട്. ഈ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെല്ലാരും എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും. അവിടെ ഇരുന്നാലും അങ്ങനെ തന്നെയാണ്, അവിടെ ഇരുന്നോ, പക്ഷെ അവിടുന്ന് കളിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കും. വെറുതെ അവർക്ക് മനസ്സിലാവാത്ത അവസ്ഥ മനസ്സിലായില്ലേ, പോകാൻ ഉറക്കം പോയി. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് അവരെല്ലാവരും പോകും. ആദം നബി പറയും, എന്റെ ആദം നബി പറയാ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ഞാനതിന് ഭക്ഷിച്ചു. നമുക്ക് നിങ്ങൾ അദ്ദേഹം ചെയ്തൊരു ചെറിയ തെറ്റാണ്, അത് ചിലപ്പോ തെറ്റ് എന്ന് തന്നെ അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ആ ഒരു അബദ്ധം അദ്ദേഹം നബിയൻ, അള്ളാഹു തആല അദ്ദേഹത്തിന് അത് പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആദം നബിയുടെ പേടി അവസാനിക്കുന്നില്ല. പരലോകത്ത് അള്ളാഹു അദ്ദേഹത്തെ എന്താണ് ചെയ്യുക എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പേടിയും. നബിയുടെ കാര്യമാണ്, നൂഹ് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം, ഈസ, മൂസ, എല്ലാ നബിമാരുടെയും കാര്യം ഇപ്രകാരം തന്നെ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു തെറ്റ്, അള്ളാഹു പുറത്തു കൊടുത്ത തെറ്റ്, അതിൽ പലതും തെറ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നാളെ പരലോകത്തെത്തുമ്പോൾ അവരുടെ പേടി അവസാനിക്കുന്നില്ല. അപ്പൊ ബാക്കി തെറ്റ് ചെയ്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകം എന്തായാലും ഉണ്ട് എന്നെല്ലാവർക്കും ഉറപ്പാണല്ലോ. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു സംശയമില്ല കാര്യത്തിൽ. നീ ഇന്ന് മരിക്കുകയാണെങ്കിൽ നാളെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരലോകമുണ്ട്. അതിലൊരു സംശയത്തിനും വകുപ്പില്ല, ഉറപ്പായിട്ടും ആ കാര്യം സംഭവിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നീ പറയേണ്ട മറുപടി എന്തായിരിക്കും? ഈ പേടി നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനസ്സിൽ നിന്ന് അവസാനിക്കുകയില്ല. അതുകൊണ്ട് തിന്മയുടെ ഫലങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് അത് ഹൃദയത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത പേടി ഉണ്ടാക്കും. സ്വർഗത്തിൽ കടന്നാൽ മാത്രമേ അവൻ ആ പേടി അവസാനിക്കുള്ളൂ. അതുപോലെ തന്നെ തിന്മയുടെ ഫലങ്ങളിൽപ്പെട്ട അതിന്റെ പ്രശ്നങ്ങളിൽപ്പെട്ടതാണ് തിന്മകൾ ഹൃദയത്തെ മാറ്റിക്കളയും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് ഹൃദയത്തെ മസ്ഖ് ചെയ്യും, അതിന്റെ രൂപം മാറ്റിക്കളയും. ചില ആളുകളുടെ ഹൃദയം കഴുതയുടെ ഹൃദയമാകും, അവരുടെ സ്വഭാവം കഴുതയുടേതാകും. വർത്താനവും സംസാരവും പ്രവൃത്തികളും കഴുതയുടെ സ്വഭാവത്തിലായിരിക്കും. ചിലത് കുറകന്മാരുടെ അല്ലെങ്കിൽ നായകളുടെ, അവന്റെ ചിന്ത അതുപോലെയായിരിക്കും. വൃത്തികെട്ട ചിന്തകളായിരിക്കും എപ്പോ നോക്കിയാലും മനസ്സിൽ. ഉറങ്ങാൻ കിടന്നാൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എപ്പോൾ നോക്കിയാലും അവന്റെ ഹൃദയം ചിന്തിക്കുന്നത് വൃത്തികേടുകളെ കുറിച്ചായിരിക്കും. ഇമാം ലുഖൈം റഹിമഹുള്ളാഹു തആല അതിന് അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ തെറ്റുമല്ലാതെ ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാലത് മനസ്സിലാകും. അവന്റെ നടത്തത്തിലും അവന്റെ ചലനങ്ങളിലും വരെ മാറ്റമുണ്ടായിരിക്കും. ഒരു സാധാരണ നേരെ നിൽക്കുന്ന മനുഷ്യന്മാരെ ഇടപഴകലായിരിക്കുമല്ലോ അവനുണ്ടാവാം. തെറ്റുകൾ അവന്റെ അവന് അടിമുടി മാറ്റിക്കളഞ്ഞു. ഇത് ധാരാളം തെറ്റ് ചെയ്യുന്ന ആളുകളിൽ പിന്നീട് സംഭവിക്കുന്നതാണ്. മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം അത് മാറുകയും നന്മകളെ നന്മയായി അവന് കാണാൻ സാധിക്കില്ല, തെറ്റുകളെ തെറ്റായി അവന് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഉറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഉദൻ ഉദൻ. തിന്മകൾ, ഫിത്നകൾ, കുഴപ്പങ്ങൾ അത് മനുഷ്യന്റെ ഹൃദയത്തിന് അതിന്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കപ്പെടും. കൽ ഹസീരി ഉദൻ ഉദൻ, ഒരു മനുഷ്യൻ പായയിൽ കിടക്കുന്ന, ഒരു ഉരുപ്പിൽ കിടക്കുന്നപ്പോ ഇത് പായയാണ്. ഈ പായയിൽ ഒരാൾ ഷർട്ട് ഇടാതെ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പായയുടെ അടയാളങ്ങൾ അയാളുടെ ശരീരത്തിലുണ്ടായിരിക്കും. അതുപോലെ തിന്മകൾ അവന്റെ ഹൃദയത്തിൽ അതിങ്ങനെ പറ്റി നിൽക്കും. ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹാ നുകിത ഫീഹി നുക്തതുൻ സൗദ. ഏതെല്ലാം ഹൃദയങ്ങൾ ആ തിന്മകൾ രുചിച്ചു നോക്കിയോ, ആ തെറ്റുകൾ രുചിച്ചു നോക്കിയോ, നുകിതത് ഫീഹി നുക്തതുൻ സൗദ, അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരു കറുത്ത പുള്ളി ഇടപെടും. എത്രമാത്രം തെറ്റുകൾ ചെയ്യുന്ന അത്ര മാത്രം അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഏതെല്ലാം ഹൃദയങ്ങൾ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നുവോ, തിന്മ ചെയ്യാതെ മാറി നിന്നുവോ, അവന്റെ ഹൃദയത്തിൽ ഒരു വെളുത്ത പുള്ളി എടുത്തു. അങ്ങനെ ഇവന്റെ ഹൃദയം രണ്ടാമൊരു രൂപത്തിലാകും. ഒന്നല്ലെങ്കിൽ നന്മകൾ ധാരാളമായി ചെയ്തവന്റെ ഹൃദയം അത് വെളുത്ത് മിനുസമുള്ള ഒരു പാറ പോലെയാകും, നല്ല മിനുസമുള്ള ഒരു പാറ പോലെ. ആ പാറയുടെ മേൽ എന്തൊഴിച്ചാലും അതിന്റെ മേലെ തങ്ങി നിൽക്കോ? ഇല്ലാതെ ഒഴുകിപ്പോകും. അതുപോലെ അവന്റെ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമാകും, അതിലേക്ക് ഒരു തിന്മയും കടക്കില്ല. എന്നാൽ വൽ ആഖറു അസ്വദു മുർബാദൻ കൽകൂസി മുജഖിയൻ, എന്നാൽ രണ്ടാമത്തെ ഹൃദയം, തെറ്റുകൾ ചെയ്ത ഹൃദയം, അത് കറുത്ത് കരിക്കട്ട പോലെയായിട്ടുണ്ടായിരിക്കും. അതിന്റെ അവസ്ഥ ഏതുപോലെയാണ്? ആ ഹൃദയം വളരെ കറുത്ത, വെളുപ്പും കറുപ്പും കലർന്ന രൂപത്തിലായിരിക്കും ആ ഹൃദയം. കൽ കൂസി മുജഹിയൻ, തിരിച്ചുവെച്ച പാത്രം പോലെയായിരിക്കും അത്. ഒരു പാത്രം ഇങ്ങനെ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടാകും. ലാ യഅറിഫു മഅറൂഫൻ വലാ യുൻകറു മുൻകറ, അത് നന്മയെ നന്മയായി മനസ്സിലാക്കുകയില്ല, തിന്മയെ തിന്മയായി മനസ്സിലാക്കുകയില്ല. അത് ഇവിടെയുള്ള ആൾക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാന്റ് മെരിയാണിക്ക് മേലെ എടുക്കുക എന്നത് അവന് വളരെ സൗകര്യമുള്ള ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ വേറെ ചില ആളുകൾക്ക് അത് തോന്നുന്നത് വളരെ മോശമായ എങ്ങനെയാണ് പാന്റൊക്കെ ഇത്രയും വല്ല വെള്ളപ്പൊക്കത്തിൽ നടക്കുന്ന പോലെ മേലേക്ക് പാന്റും കയറ്റി അടക്കും. രണ്ടു ഒരേ കാര്യമാണ്, പക്ഷേ രണ്ടാളുകൾക്ക് അത് മനസ്സിൽ തോന്നുന്ന പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് നന്മകൾ അത് നല്ല കാര്യമായി തോന്നും, തിന്മകൾ അത് മോശമായി തോന്നും. വേറെ ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കും, തെറ്റായ കാര്യം പരിഹാസം, ആളുകളെ കളിയാക്കുക, അടിക്കുക, ചീത്ത പറയുക, വൃത്തികേടുകൾ പറയുക, വലിയ ഫഹറ് പറയുക, ഇതൊക്കെ ചില ആളുകൾക്ക് നല്ല കാര്യമായി തോന്നും. എന്നാൽ വേറെ ചില ആളുകൾക്ക് അത് വളരെ മോശം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവന്റെ ഹൃദയം രുചിച്ച ഈ തിന്മകളുടെ സ്വാധീനമാണത്. എത്രമാത്രമോ തെറ്റുകൾ ചെയ്യുന്ന ആ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ അടുക്കൽ ഈ തിന്മകൾ മാറിമറിഞ്ഞിരിക്കും. ചില ആളുകൾക്ക് ഒരുത്തൻ ഒരു അന്യ സ്ത്രീയെ പിന്നിലിരുത്തി, ബൈക്കിന്റെ പിന്നിലിരുത്തി ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞാൽ, ഓ അവനക്ക് എന്തൊരു ഭാഗ്യാണ്, അല്ലെ, ഒരു പെണ്ണിനെ കിട്ടിയില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. വേറൊരുത്തനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു വൃത്തികേടാണ് അവൻ ചെയ്യുന്നത്, അവൻ അനുവാദമില്ലാത്ത കാര്യമാണ് അവൻ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ എത്ര ഗുരുതരമായ തെറ്റാണ് അവൻ ചെയ്യുന്നത് എന്ത് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് മനസ്സിൽ ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകൾ വരുന്നത്? അവനവന്റെ ഹൃദയം അനുസരിച്ചിരിക്കുന്നു. എത്രമാത്രം അവന്റെ ഹൃദയം മോശമാണോ അത്രമാത്രം അവന് തെറ്റുകൾ തെറ്റായി തോന്നില്ല. എത്രമാത്രം അവന്റെ ഹൃദയം നല്ലതാണോ നേരെ തിരിച്ചായി. അപ്പൊ ഇതൊക്കെ തിന്മകൾക്ക് സംഭവിക്കുന്ന ചില തിന്മകൾ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ ചിലതാണ്. ശരി, അവസാനമായി ഇതല്ലാതെ മറ്റു ചില കാര്യങ്ങളിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ചുരുക്കുകയാണ്. ഈ പറഞ്ഞതിൽ തന്നെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അനേകം കാരണങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല. ഒരു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാകും. നിങ്ങൾ പോലും പലപ്പോഴും ആഗ്രഹിക്കുന്ന അവസാനിപ്പിക്കാൻ ചില തെറ്റുകൾ ഒരു കാലം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും ആഗ്രഹിക്കും, പക്ഷെ നിങ്ങൾക്ക് സാധിക്കും. എനിക്കറിയാം കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ പലരുണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട്. ഞാൻ ഉറപ്പുപറയുന്നില്ല, ആളുകളുടെ മനസ്സെന്ന് നമുക്കറിയില്ല. തെറ്റുകൾ ചെയ്ത് ഇവിടുന്ന് കുറെ ക്ലാസ് കേട്ട് നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് സാധിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവന്റെ മനസ്സിൽ എങ്ങനെയൊക്കെ നന്നാവണമെന്ന് ആഗ്രഹിച്ചാലും തെറ്റിന്റെ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും മനസ്സിലുള്ളത്. എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാമെന്നാണ് അവൻ ആലോചിക്കുന്നത്. അവൻ തന്നെ അറിയാം അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണം. ഈ ഒരു അവസ്ഥയെ കൂടുതലാകുന്നതിന് മുമ്പ് നീ അതിന് വിട്ടുനിൽക്കാം. ഇത് കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഖൈം പറഞ്ഞതുപോലെ പിന്നെ അവന്റെ ശീലമായി മാറും. പിന്നെ അവൻ ആ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യലാണോ ഏറ്റവും എളുപ്പം, അതല്ല തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കലാണോ ഏറ്റവും എളുപ്പം? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരമാണ് പറയും? ചോദ്യം കൂടി ആവർത്തി. ഒരു നന്മ ചെയ്യലാണോ ഏറ്റവും എളുപ്പം? ഉദാഹരണത്തിന് നിസ്കരിക്കുക, നന്മയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുക, 10 രൂപ അല്ലെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ എത്ര പൈസയാണെങ്കിൽ അത് ഒരാൾക്ക് സ്വതക്കയായി കൊടുക്കുക. അതല്ല ഒരു തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, ഉദാഹരണത്തിന് വിചാരം അല്ലെങ്കിൽ പുകവലി, രക്ഷിതാക്കളെ ധിക്കരിക്കൽ, ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഏതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത്? നന്മ ചെയ്യലാണോ അതല്ല തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കലാണ്? തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കലാണ്, നന്മ ചെയ്യലാണ്. നന്മ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വേറെ ഉള്ളതെന്ന് നോക്കണ്ട, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവില്ലേ? നന്മ ചെയ്യലാണ് ഏറ്റവും എളുപ്പം, തിന്മ ചെയ്യലാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന ആൾ ഒന്നിലും കൈവെക്കാത്ത ആൾക്കാരുണ്ട്. ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കലാണ് എളുപ്പം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഭൂരിപക്ഷം ആർക്കാണ്? ആദ്യത്തെ അഭിപ്രായം അത് കുറച്ച് കയ്യലെ കാണാനുള്ളൂ. ഇരിക്കട്ടെ, പണ്ഡിതന്മാർ പറഞ്ഞത് നന്മ ചെയ്യുക എന്നതാണ് കൂടുതൽ പ്രയാസമുള്ളത്, തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വളരെ എളുപ്പമാണ്. കാരണം നന്മ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തം ശരീരം പണിയെടുത്ത് ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങണം. നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഊതു എടുക്കണം, മസ്ജിദിലേക്ക് വരണം, വന്നിട്ട് നിസ്കരിക്കണം, തിരിച്ചു പോകണം. സക്കാത്ത് കൊടുക്കണമെങ്കിൽ അവന്റെ സ്വന്തം പൈസ, അവൻ ജോലി എടുത്തുണ്ടാക്കിയ പൈസ, ആ പൈസ അവന്റെ കൈയെടുത്ത് അത് ഒരാൾക്ക് കൊടുക്കണം. നന്മ ചെയ്യുക എന്നത് ഒരു പണിയെടുത്താലേ നന്മ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു പണിയില്ല. എന്ത് ചെയ്താൽ മതി? അത് ചെയ്യാതിരുന്നാൽ മതി. ഒരു വൃത്തികേട് ചെയ്യണമെങ്കിൽ അതിനായിട്ട് നമ്മൾ പണിയെടുത്തിറങ്ങണം. അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് വളരെ എളുപ്പമാണ്. ചെയ്യാതിരുന്നാൽ മതി, ഇവിടെ ഇരുന്നാൽ മതി, വെറുതെ ഇരുന്നാൽ മതി. വെറുതെ ഇരുന്നാൽ അവൻ തെറ്റുകളിൽ രക്ഷപ്പെടും. ഒരു പ്രവൃത്തി ചെയ്യുക എന്നതിനേക്കാൾ എളുപ്പം ഒന്നും ചെയ്യാതെ വെറുതെയിരിക്കലാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പല ആളുകൾക്കും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് പ്രയാസമുള്ളതായി തോന്നുന്നത്? അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകൾ തന്റെ ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് അവന് പ്രയാസമാണ്. കാരണം പിന്നെ അത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി. ഇപ്പൊ ഇവിടെ ഞാൻ പുകവലിക്കാത്ത ധാരാളം, മിക്കവാറും അൽഹംദുലില്ല എല്ലാവരും പുകവലിക്കാത്ത ആൾക്കാരായിരിക്കും എന്ന് വിചാരിക്കും. ഇവിടെ ഒരാളുടെ മുന്നിൽ ഒരു 10 8 സിഗരറ്റിന്റെ പെട്ടി കൊണ്ടു വെച്ചിട്ട് വലിക്കട സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പെട്ടി എല്ലാ സൗകര്യവും വെച്ചെന്ന് ഞാൻ വലിക്കോ? അവൻ വലിക്കൂല. അവനെ നിർബന്ധിച്ചാൽ പോലും അവനെ ചെയ്യില്ല. അൽഹംദുലില്ല നമ്മളെല്ലാവരും മിക്കവാറും കള്ളുപിടിക്കാത്ത ആളുകളായിരിക്കും. ഏറ്റവും വിലപിടിപ്പുള്ള മദ്യം കൊണ്ടുപോയിട്ട് അവന്റെ മുന്നിൽ വെച്ചിട്ട് കുടിക്കട എന്ന് പറഞ്ഞാൽ ലേഹവൻ ചിലപ്പോ കുടിക്കാൻ കൊണ്ടെന്ന് വെച്ചുകൊണ്ട് ചൂടാവും. എന്നാൽ ഒരുത്തൻ സ്ഥിരമായി കള്ളു കുടിക്കുന്നവനാണ്, അവന്റെ മുന്നിൽ കൊണ്ടുപോയി കള്ളു വെച്ചുകൊടുത്തു കഴിഞ്ഞാലും അവനതിങ്ങനെ നോക്കും. അല്ലെ, അവന് ഇങ്ങനെ നോക്കും. എങ്ങനെയെങ്കിലും അവനത് കിട്ടണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാവും. അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസമുള്ളതാണ്. കാലങ്ങളോളം കായിച്ച് സിഗരറ്റ് വലിക്കുന്ന ആളെ മുന്നിൽ കൊണ്ടുപോയിട്ട് 10 ദിവസം സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കാതെ ഒരു സിഗരറ്റ് കുറ്റി കൊണ്ടുവച്ചുകൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, തീ ഇല്ലെങ്കിൽ അവൻ കല്ലുമെന്ന് വരുത്തിയിട്ട് തീ ഉണ്ടാക്കിയിട്ടെങ്കിലും വലിക്കും. എങ്ങനെയെങ്കിലും അത് വലിക്കാന്നുള്ളത് അവന് വലിക്കാതെ അവന് സാധിക്കില്ല. അവന്റെ കൈയൊക്കെ കുറച്ച് ആകെ പ്രശ്നമാണ്. ഇതാണ് തെറ്റുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇത് എല്ലാ തെറ്റുകൾക്കും ഇങ്ങനെ തന്നെയാണ്. തെറ്റുകൾ അത് ജീവിതത്തിൽ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കുക എന്നത് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുറെ തെറ്റുകളുണ്ട്. നിങ്ങളുടെ പ്രായം വളരെ ചെറുതാണ്. ഇപ്പൊ നിങ്ങൾ അതിന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, പിന്നെ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. ഇതൊന്ന് മാറി നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. എനിക്കറിയാം നിങ്ങളുടെ പ്രായം എന്താണ്. നമ്മൾ ഈ പ്രായത്തിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെയാണ് നമ്മളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഏതാണ്ട് ഒരു ഊഹം നമുക്കുണ്ടായിരിക്കും അല്ലെ. ഗെയിമുകൾ കളിച്ചിട്ടും ഇന്റർനെറ്റിൽ വീഡിയോ കണ്ടിട്ടും കൂട്ടുകാരടുത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് എളുപ്പമായിരിക്കും. കുറച്ചും കൂടി ചെയ്തിട്ട് അടുത്ത കൊല്ലം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നീ പോകുന്നതെങ്കിൽ ഞാൻ നിനക്ക് ഉറപ്പുതരാം, അടുത്ത കൊല്ലം നീ അവസാനിക്കൂല. നിനക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കാം, ഇന്ന് തീരുമാനമെടുക്കുക. ഈ സന്ദർഭത്തിൽ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾക്കുള്ള ചില വസീയത്തുകൾ, അവരോട് ഓർമ്മപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ ഈ സന്ദർഭം പെട്ടെന്ന് പറഞ്ഞു പോവാം. നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നിനക്ക് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തെറ്റിനോടുള്ള മനസ്സിലെ ഗൗരവം നീ ഒരിക്കലും കുറക്കാതിരിക്കുക. നീ ചെയ്യുന്ന തെറ്റ് അത് എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, ആ തെറ്റ് ഒരു ചെറിയ തെറ്റാണ് എന്ന് നീ നിന്റെ മനസ്സിൽ ഒരിക്കലും പറയാതിരിക്കുക. ഏതൊരു തിന്മയാണെങ്കിലും അത് വളരെ വലുത് തന്നെയാണ്. തെറ്റ് ഏതാണെങ്കിലും അത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് തന്നെ നീ നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അതൊരു ചെറിയ കാര്യമല്ലേ എന്ന് നീ ആ തെറ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. എത്ര ചെറിയ തെറ്റാണ്. ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ലാ തൻദുർ ഇലാ സിഗറിൽ മഅസിയ, നീ ഒരിക്കലും തെറ്റ് അത് ചെറുതാണ് എന്ന രൂപത്തിൽ നോക്കരുത്. വലാകിൻ അൻദുർ ഇല ഇദമിമൻ അസൈത, മറിച്ച് നീ ആരെയാണ് ധിക്കരിക്കുന്നത് എന്ന കാര്യം നീ മനസ്സിൽ ഓർക്ക. ഏത് തെറ്റാണെങ്കിൽ നീ അത് ധിക്കരിക്കുന്ന ആരെയാണ്? നീ ആരെ ധിക്കരിച്ചുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്? അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്. അള്ളാഹുവിനെയാണ് നീ ധിക്കരിക്കുന്നത് എന്ന കാര്യം നീ മനസ്സിലാലോചിക്ക. തെറ്റ് ചെറുതാണോ വലുതാണോ അത് നീ നോക്കേണ്ടതില്ല. തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ അതാണുള്ളത്, ഇബ്നു മസ്ഊദിന്റെ, ഇന്നൽ മുഅ്മിന യറാ, നിങ്ങൾ മൂന്നാൾക്കാർ ഒരു വ്യത്യസ്ത സ്ഥലത്തേക്ക് മാറിയിരിക്കും. ഇവനൊന്നും കിട്ടിയിട്ട് എന്റെ പേരെന്താ? ഏ മാഷാ അല്ലാഹ്, എന്റെ പേരെന്താ? ഏ ഷാക്കിറ ഷാഹിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബൽ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ ഇരിക്കുന്ന ഒരു പർവ്വതം അവന്റെ തലയിലേക്ക് വീഴാനിരിക്കുന്നത് പോലെയാണ്. അതുപോലെ ഏതൊരു തെറ്റാണെങ്കിലും ചെറുതാണ് എന്ന് ഒരു കാലത്തും നീ അത് മനസ്സിനെ അങ്ങനെ ബോധ്യപ്പെടുത്തരുത്. ഏത് എത്ര കാലം നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെറുതാണ് എന്ന് നീ വിചാരിക്കരുത്. തെറ്റ് ഗുരുതരമായതാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരു രൂപയാണ് നീ മോഷ്ടിക്കുന്നതെങ്കിലും അവന്റെ അനുവാദമില്ലാതെ എടുക്കുന്നതെങ്കിലും അത് വലിയ തെറ്റ് തന്നെയാണ്, വളരെ ഗുരുതരമായ കാര്യമാണ്. ആ തെറ്റിന്റെ ഗൗരവം നീ ഒരിക്കലും മനസ്സിൽ നിന്ന് കുറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ഒന്നാമത്തെ വസിയത്ത്, എന്നോട് നിങ്ങളോടുള്ള വസിയത്ത് ഒന്നാമത്തെ കാര്യം ഇതാണ്, തെറ്റിന്റെ ഗൗരവം ഒരിക്കലും മനസ്സിൽ നിന്ന് കുറക്കാതിരിക്കാം. രണ്ടാമത്തെ കാര്യം, തിന്മ ചെയ്യുന്ന കൂട്ടുകാരാണ് നിനക്കുള്ളത് എങ്കിൽ ഈ പരിപാടി, ഈ ഒരു അൽഹംദുലില്ലാഹ്, ഈ ഒരു കാര്യം, ഈ നമ്മുടെ ഈ മജ്ലിസ്, അത് കഴിഞ്ഞതിന് ശേഷം നീ അവരുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കും. തിന്മകൾ ചെയ്യുന്നവരുമായുള്ള കൂട്ടുകെട്ട് നീ നിർത്തിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅറിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹ്. അല്ലാഹുവിന്റെ ആയത്തുകളെ കളിയാക്കുന്ന, ബിദഅത്തുകൾ ചെയ്യുന്ന, തിന്മകൾ ചെയ്യുന്ന ആളുകളെ നീ കണ്ടുകഴിഞ്ഞാൽ നീ അവരിൽ നിന്ന് മാറിയെടുക്കുക, അവരോടൊപ്പം ഇരിക്കാതിരിക്കുക. കാരണം തെറ്റ് ചെയ്യുന്ന ആളുകളോടൊപ്പമുള്ള ഇരുത്തം അല്ലെ അത് നിന്നെയും തെറ്റിലേക്ക് എത്തിക്കും. ചില കോളേജുകളിൽ അല്ലെ മദ്യപാന സദസ്സുകൾ ഉണ്ടാവും. മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികളിൽ ചിലർ പോലും, നമ്മൾ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചിലതാണ്, നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ പഠിച്ചിട്ടല്ല, ചില ആളുകൾ അല്ലെ അവര് കള്ളു കുടിക്കാനും ഒപ്പിരിക്കില്ല, കള്ളു കുടിക്കുകയില്ല, പക്ഷേ ആ കൂട്ടത്തിലൊപ്പം ഇങ്ങനെ ഇരുന്നു കൊടുക്കും, തമാശ പറയാൻ അവരോടൊപ്പം കോമഡി പറഞ്ഞ് കൂടിയിരുന്നു. വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളോടൊപ്പം അവിടെ പോയി ഇരുന്നു കൊടുക്കും. അങ്ങനെ നീ ഇരിക്കരുത്, നീ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക. തിന്മയിലേക്ക് നിന്നെ നയിക്കുന്ന സാഹചര്യങ്ങൾ, കൂട്ടുകാർ, സ്ഥലങ്ങൾ, ഈ സ്ഥലത്ത് നീ തന്നെ അകന്ന് നിൽക്കുക. നിനക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ അവിടുത്തെ മാറിക്ക. അല്ലെ ചില ആൾക്കാർ, ഞാൻ അവരെ പോയിട്ട് നന്നാക്കുമെന്ന് വിചാരത്തിൽ പോകും, അവസാനം ഇവരും പെടുക്കാവും അവനും പെടുക്കാവും. അല്ലെ വലിയൊരു കുടം പാലിൽ കൊണ്ടുപോയിട്ട് ഒരിത്തിരി എലിവശം പുരട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? പാൽ ഒന്നാകെ കേടുവരാന്നല്ലാതെ എലിവശം അത് പാലാവില്ല, ആവോ? ഒരിക്കലാവും. അതുകൊണ്ട് നിനക്ക് നന്മയിൽ നിലകൊള്ളാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടുക, നല്ല സാഹചര്യങ്ങൾ നീ ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഴികളിൽ ഇരിക്കുന്നതുവരെ സഹാബികളോട് വിലക്കി, ഇയ്യാകും വൽ ജുലൂസ് ഫിത്തുറുഖാ, നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം. കാരണം എന്താ, വഴികളിലെ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കലുങ്ക് ഉണ്ടാവും, ഇരിക്കാനുള്ള ഒരു സ്ഥലം, ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്, അല്ലെ അവിടെ എങ്ങനെ പോയിരിക്കും? വരുന്ന പെണ്ണുങ്ങളൊക്കെ വായ നോക്കുക, വെറുതെ ആരെങ്കിലുമൊക്കെ പ്രദൂഷണം പറയുക, അല്ലെ അതല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ വർത്താനം പറയാം, അങ്ങോട്ട് കൂടി ചീത്ത വിളിക്കുക, ഇങ്ങനെ കൂടി ഇരിക്കുന്ന ആളുകളുണ്ട്. ഈ ആക്കുമ്പോൾ ജുലൂസ് തുറുഖാത്ത്, നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം. അപ്പോൾ സഹാബികൾ ചിലർ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കൽ വളരെ അത്യാവശ്യമാണെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ഇരിക്കേണ്ടതുണ്ടെങ്കിലും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇദാ അബൈതും ഇല്ലൽ മജ്ലിസ ഫഅതു ത്വരീഖ ഹഖഹു, നിർബന്ധമായും നിങ്ങൾക്ക് ഇരിക്കൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതിന്റെ വഴിയുടെ അവകാശങ്ങൾ അത് നിങ്ങൾ നൽകണം. സഹാബികൾ ചോദിച്ചു വമാ ഹഖഹു, എന്താണ് വഴിയുടെ അവകാശങ്ങൾ, വഴിയിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ള പറഞ്ഞു ഗദ്ദുൽ ബസർ, കണ്ണു താഴ്ത്തണം, വഖഫുൽ അദാ, ഉപദ്രവങ്ങൾ ചെയ്യരുത്, അതിന് വിട്ടുനിൽക്കണം, എന്തെങ്കിലും വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നീക്കിക്കൊടുക്കണം, വറദ്ദു സലാം, സലാം അടക്കണം, ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം അടക്കണം, വൽ അംറു ബിൽ മഅറൂഫി വൽ നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് അവിടെ ഇരിക്കേണ്ടത്. കണ്ണു താത്തണം, ഉപദ്രവം വഴികളിലുണ്ടെങ്കിൽ മാറ്റണം, സലാം പറഞ്ഞാൽ മടക്കണം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. ഇതല്ലാതെയുള്ള ഇരുത്തം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു മസലുൽ ജലീസി സാലിഹി വൽ ജലീസി സൂഇ കമസലി സാഹിബിൽ മിസ്കി വകീലിൽ ഹജ്ജാദ്, ഒരു നല്ല കൂട്ടുകാരന്റെയും ഒരു ചീത്ത കൂട്ടുകാരന്റെയും ഉപമ ഏതുപോലെയാണ്? രണ്ടാളുകളെ പോലെയാണ്. ഒന്നല്ലെങ്കിൽ നല്ല കൂട്ടുകാരന്റെ ഉപമ അത് അത്തർ വിൽക്കുന്ന ഒരാളെ പോലെയാണ്. അത്തർ വിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? രണ്ടാമത്തേത് ചീത്ത കൂട്ടുകാരന്റെ ഉപമ അത് ഇരുമ്പ് പണിക്കാരന്റെ ഉപമയാണ്. ഇരുമ്പ് പണിക്കാരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ, ഇരുമ്പിന്റെ പണി സ്ഥലത്ത് പോയിട്ടുണ്ടാ, അവിടെ ഇങ്ങനെ തീ കത്തിക്കുന്നുണ്ടാവും, എന്നിട്ട് അതിലിങ്ങനെ ഇരുമ്പ് പിടിച്ചിട്ട് അതിലുള്ള കച്ചറൊക്കെ പുറത്ത് കളഞ്ഞ്, അങ്ങനെയാണ് ഇരുമ്പ് ശരിയാണ്. നല്ല കൂട്ടുകാരന്റെ ഉപമ അത് ഒരു അത്തറ വിൽപ്പനക്കാരനെ പോലെയാണ്. ചീത്ത കൂട്ടുകാരന്റെ ഉപമ ഒരു ഇരുമ്പ് പണിക്കാരനെ പോലെയാണ്. നല്ല കൂട്ടുകാരൻ അവന്റെ അടുക്കൽ നീ ഇരിക്കുകയാണെങ്കിൽ لا يعدمك من صاحب المسك اما تشتريه او تجد ريحه, ഒരു അത്തർ വിൽപ്പനക്കാരൻ അവനോടൊപ്പമാണ് നീ ഇരിക്കുന്നതെങ്കിൽ ഒന്നല്ലെങ്കിൽ നിനക്ക് അവന്റെ അടുക്കൽ നിന്ന് അത്തർ വാങ്ങിക്കാം, നല്ല സുഗന്ധം വാങ്ങിക്കാം. ഇനി അയാളടുത്ത് വാങ്ങിച്ചിട്ടില്ലെങ്കിലും അയാളുടെ അടുക്കൽ ഇരിക്കുന്ന സമയത്ത് നിനക്ക് അതിന്റെ മണം ഫ്രീ ആയി കിട്ടും. അതിന് പൈസ ഉണ്ടാ അല്ല, അത് ഫ്രീയാണ്. രണ്ടാലും ഒന്ന് നിനക്ക് അവിടെ നിന്ന് കിട്ടും. നല്ല കൂട്ടുകാരുടെ അവസ്ഥ ഇതുപോലെയാണ്. നീ അവന്റെ അടുത്തിരുന്നാൽ ഒന്നല്ലെങ്കിൽ അവൻ നിനക്ക് നന്മ പറഞ്ഞു തരും, അല്ലെങ്കിൽ അവന്റെ നന്മകൾ നിനക്ക് കണ്ടുപഠിക്കാം. എന്നാൽ വഖീറുൽ ഹജ്ജാദി യുഹ്രിഖു ബദനക ഔ സൗബക, എന്നാൽ ഒരു ഇരുമ്പ് പണിക്കാരന്റെ ആലയിൽ പോയിരുന്നാൽ അതൊന്നല്ലെങ്കിൽ നിന്റെ ശരീരം പൊള്ളിക്കും, അവിടുത്തെ തീ ചിലപ്പോൾ നിന്റെ ശരീരത്തിൽ പതിക്കും, അതല്ലെങ്കിൽ നിന്റെ വസ്ത്രം കരിച്ചു കളയും, നിന്റെ വസ്ത്രത്തിൽ ഓട്ടയുണ്ടാക്കും. ഔ തജിദു മിൻഹു റീഹൻ ഖബീഹ, അതല്ലെങ്കിൽ മോശമായ മണം, ഒരു വൃത്തികെട്ട മണം അയാളുടെ അടുക്കൽ നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരിക്കും, അതിന് അതിന്റെ ആ മണം ഉണ്ടാവും. അപ്പൊ നല്ല കൂട്ടുകാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലാണ്, അയാൾ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും അവന്റെ. അപ്പൊ നീ നന്മയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാൻ, നിന്റെ ചീത്ത കൂട്ടുകാരെ ബാക്കി വെച്ചുകൊണ്ട് നിനക്കൊരിക്കലും നന്മയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഏതായിരുന്നു? ഒന്നാമത് പറഞ്ഞ കാര്യം ഏതായിരുന്നു? നാം തെറ്റിനെ അത് വളരെ ഗൗരവമുള്ളതായി കാണാൻ, അത് ചെറുതായി കാണാതിരിക്കുക. രണ്ടാമത്തെ കാര്യം നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടുക. മൂന്നാമത്തെ കാര്യം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു തെറ്റ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ ഉടനെ തന്നെ അള്ളാഹുവിനെ പൊറുക്കലിനെ തേടണം, ഇസ്തഗ്ഫിറുല്ലാ എന്ന് പറയും, അല്ലെങ്കിൽ അള്ളാഹുവിനെ തൗബയിലേക്ക്, അള്ളാഹുവിനെ എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി നീ പറയാൻ നീ ഒരിക്കലും മടിക്കരുത്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പല ആളുകൾക്കും അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കാൻ ഒരു മടി ഉണ്ടാകും. ഞാനിപ്പോ എങ്ങനെ ചോദിക്കാം? തെറ്റ് ചെയ്ത ഉടനെ തന്നെ എങ്ങനെ ചോദിക്കാം? നീ അങ്ങനെ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത്. തെറ്റ് ചെയ്ത ഉടനെ നീ അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കാം. അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് എല്ലാവരും അള്ളാഹുവിനോട് പശ്ചാത്താപം അന്വേഷിക്കുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു റഹ്മത്തില്ലാഹ്. തെറ്റ് ചെയ്ത ആളുകൾ അവർ നിരാശപ്പെടേണ്ടതില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അവർ നിരാശപ്പെടേണ്ടതില്ല, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. അപ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ മടിക്കാതെ എന്തു വന്നാലും മടിക്കേണ്ടയില്ല. നിനക്ക് അള്ളാഹുവിനോട് എന്തും പറയാം, എന്ത് നിന്റെ എന്ത് പ്രയാസം നിന്റെ റബ്ബിനോട് നിനക്ക് സംസാരിക്കാം. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഷൈത്താന്റെ തന്ത്രങ്ങളിൽ പെട്ടതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ അവൻ സമ്മതിക്കില്ല. ഇതിന്റെ അർത്ഥം തെറ്റ് ചെയ്യ അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറയാനല്ല, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പറയാം. മനസ്സിൽ തട്ടി നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് എത്ര തവണ പറഞ്ഞാലും കുഴപ്പമില്ല, എത്ര തവണ നിനക്ക് തെറ്റ് സംഭവിച്ചതിന് ശേഷവും മനസ്സിൽ തട്ടിയാണ് നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതെങ്കിൽ അതിൽ കുഴപ്പമില്ല. മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഖേദത്തോടുകൂടി സങ്കടത്തോടുകൂടിയാണ് നീ പറയുന്നതെങ്കിൽ നീ ഹയറിലൻ, നീ ഒരിക്കലും അതൊരു മോശം കാര്യമായിട്ട് വിചാരിക്കേണ്ട. എത്ര നീ തെറ്റ് ചെയ്താലും ആ തെറ്റ് നീ നല്ലതായി കാണാതിരിക്കണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരൊറ്റ വാക്കാണെങ്കിൽ കൂടി ആ വാക്ക് നീ ആത്മാർത്ഥമായി പറയാം, ആത്മാർത്ഥമായി പറയാം. വെറുതെ ഒരു ദിക്ർ പോലെ നമസ്കാരം കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്ന പോലെ നമസ്കാരം കഴിഞ്ഞാൽ അവൻ പോലും അറിയാതെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറയുന്ന പോലെ മറിച്ച് നീ ബോധത്തിൽ പറയും, മനസ്സിൽ തട്ടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. അള്ളാഹുവിന് പുറത്തിറങ്ങി പറ്റിപ്പോയതാണ്, പുറത്തു നൽകണം എന്ന് നീ പറയാം. ഇത് എത്ര നിനക്ക് തെറ്റ് ആവർത്തിച്ചാൽ ഇത് പറയാൻ നീ മടിക്കരുത്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് പറയാൻ നീ ഒരു നിലക്കും മടി കാണിക്കരുത്. നീ അള്ളാഹുവിന് പൊറുക്കലിനെ തേടും. ഇതാണ് മൂന്നാമത്തെ ഉപദേശം. നാലാമത്തെ കാര്യം, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സാധിക്കുമെങ്കിൽ എന്നല്ല, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ ഒരു നന്മ ചെയ്യുക. ഒരു ചെറിയ നന്മയാണെങ്കിൽ ആ ചെറിയ നന്മ കൂടി ചെയ്യാം, എന്തെങ്കിലും ചെറുത്. ഒരു തെറ്റ് നിന്റെ ജീവിതത്തിൽ സംബന്ധിച്ച് വൃത്തിയായിട്ട് എന്തെങ്കിലും കാര്യം കണ്ടു നീ ആയിരിക്കും, അല്ലെങ്കിൽ ഉമ്മയുടെ വാപ്പയുടെ എന്തെങ്കിലും തെറ്റായൊരു കാര്യം ചെയ്യുന്നു, എന്താവട്ടെ, നീ ഒരാളെ അടിച്ചു, ഒരാളെ ചീത്ത പറഞ്ഞു, എന്ത് തെറ്റാകട്ടെ നീ ചെയ്തത്, ആ തെറ്റ് ചെയ്ത ശേഷം മടിച്ചു നിൽക്കരുത്. അപ്പൊ തന്നെ പോയിട്ട് ഒരു നന്മ, എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്യണം. അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കി കളയും. നന്മ ചെയ്യുന്നതിനനുസരിച്ച് തിന്മ ഇല്ലാതെയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഉ സയ്യിആത്ത അൽഹസനത തംഹുഹാ, നീ ഒരു തിന്മ ചെയ്താൽ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. തംഹുഹാ, ആ നന്മ നിന്റെ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. അപ്പൊ തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ നന്മ ചെയ്യാം, മടിക്കരുത്. ചെറിയൊരു നന്മയാണ്, ഒരാൾക്ക് ഒരു രൂപ സദക്കയെ കൊടുക്കുന്നതാണെങ്കിൽ കൂടി, ഒരാളോടൊരു നല്ല വാക്ക് പറയുന്നതാണെങ്കിൽ കൂടി, ഒരു മുഅ്മിനോടൊന്ന് ചിരിച്ചു കാണിക്കുന്നതാണെങ്കിൽ കൂടി. ചില ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുദ്നിബു ദംബൻ, ഒരു മുസ്ലിം അവനൊരു തിന്മ ചെയ്തു, സുമ്മ യതവദ്ദഉ, പിന്നീട് അവൻ വുദു എടുത്തു, ഫയുസല്ലി റകഅതൈൻ, എന്നിട്ട് അവൻ രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ ലിദാലിക ദംബി, എന്നിട്ട് പിന്നീട് അവൻ ആ തിന്മ പുറത്തു നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ഇല്ലാ ഗഫറ ലഹു, അള്ളാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. വേറെ ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത ഫഅത്ബിഉ സയ്യിആത്ത അൽഹസന തംഹുഹാ, നീ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യുക. സഹാബികളിൽ ചില ആളുകൾ ചോദിച്ചു, അമിനൽ ഹസലാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ, അതൊരു നന്മയായിട്ട് കൂട്ടുമോ? ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്യാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഹിയ അഫ്ളുൽ ഹസനാത്ത്, അത് നന്മകളിൽ ഏറ്റവും നല്ല നന്മയാണ്. എന്ത് തെറ്റാണ് നീ ചെയ്തതെങ്കിലും ഉടനെ നീ ഒരു നന്മ ചെയ്യാം. ഞാൻ നേരത്തെ പറയാതെ വിട്ടുപോയ കാര്യങ്ങളിൽ ഒന്നാണ്, തെറ്റുകളുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് ഒരു തെറ്റ് മറ്റൊരു തെറ്റിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. തിന്മ വേറെ തിന്മകളിലേക്ക് പതുക്കെ പതുക്കെ വലിച്ചുകൊണ്ടിരിക്കും. ഒരു തെറ്റുമെന്ന് അവസാനിക്കില്ല, അത് വേറെ തെറ്റിലേക്ക്, പിന്നെ വേറെ തെറ്റിലേക്ക്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് മുറിക്കാനുള്ള വഴിയാണ്, ആ ചങ്ങല മുറിക്കാനുള്ള വഴിയാണ് തെറ്റ് ചെയ്താൽ ഉടനെ ഒരു തന്മയാണ്. അതിന് മടി കാണിക്കരുത്. പല ആളുകൾക്കും മനസ്സിലൊരു ചലിപ്പുണ്ടാവും, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു നന്മ എങ്ങനെ ചെയ്യാം, ഇനിയിപ്പോ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പോയി നിസ്കരിക്ക, ഈ വൃത്തികേട് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഷെയ്ത്താന്റെ തന്ത്രമാണ്, അവൻ നിന്റെ മനസ്സിലുണ്ടാക്കുന്ന വസ്വാസം. ഒരു മടി നീ വിചാരിക്കേണ്ടതില്ല, നീ അള്ളാഹുവോട് പോയി പുറക്കലിനെ തരും. ഉടനെ നീ പോയി ഒരു നന്മ ചെയ്യുക. ഏത് തെറ്റാണ് നീ ചെയ്തത് എങ്കിലും അത് ആ തിന്മയുടെ ചങ്ങല, അതിന്റെ ആ കണ്ടിമുട്ടി, അല്ല അതിന്റെ തുടർച്ച, അതില്ലാതെയാക്കി കളയും. ഏത് തെറ്റാണ് നീ ചെയ്തത് എങ്കിലും മോനെ അവിടെ ഇല്ലടാ, ക്ലാസ് എടുക്കണം, ഇവിടെ എന്തിനാ കുറെ നേരം അവനെ നോക്കിയിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടോട്ട് നോക്കിയിരുന്നെ എനിക്ക് കുഴപ്പമില്ല, വേറുള്ള ശല്യപ്പെടുത്തരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, വേറുള്ളൊരുത്തനും കൂടി ഒച്ചയപ്പുള്ളി ഉണ്ടാക്കി പ്രശ്നമില്ല. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം, തിന്മയിൽ നിന്ന് നമ്മെ തടയാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം. സ്ഥിരമായി നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. എന്തൊക്കെ തെറ്റ് ആറാം നീ ചെയ്യുന്ന നിസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കരുത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാ വൽ മുൻകർ. നിസ്കാരം അത് തിന്മയിൽ നിന്ന് തടുക്കുന്നതാണ്. നിസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കരുത്. അത് അതിന്റെ കൃത്യമായ സമയത്ത് അതിന്റെ ശരിയായ രൂപത്തിൽ നിസ്കരിക്കാം. അത് പതുക്കെ പതുക്കെ നിന്നെ തെറ്റുകളിൽ അകറ്റിക്കൊണ്ടേയിരിക്കും. തെറ്റ് ചെയ്യുന്നവർ മര്യാദക്ക് നിസ്കരിക്കാൻ പറ്റില്ല, മര്യാദക്ക് നിസ്കരിക്കുന്നവൻ തെറ്റ് ചെയ്യാനും പറ്റില്ല. രണ്ടുകൂടി എന്തായാലും ഒരുമിക്കൂല. മര്യാദക്കുള്ള നിസ്കാരവും തിന്മയും ഒരിക്കലും ഒരാളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ തിന്മ, അല്ലെങ്കിൽ നിസ്കാരം, രണ്ടാലും ഒന്ന് ഏതായാലും പോകും. അതുകൊണ്ട് നിസ്കാരം അത് അതിന്റെ ശരിയായ രൂപത്തിൽ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം അതാണ്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കുറെ തെറ്റുകൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാര്യമായി നമ്മെ പ്രശ്നത്തിലാക്കുന്നത്, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികളെ പ്രശ്നത്തിലാക്കുക, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഫിത്നയാണ്. ഏത് ഫിത്നയിൽ നിന്നാണ് നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്? അള്ളാഹ് നന്നായി പ്രാർത്ഥിക്കുക. ആരും അറിയാതെ ഒറ്റക്ക് പോയി നീ റബ്ബിനോട് പ്രാർത്ഥിക്കുക. നിന്റെ ഏത് പ്രശ്നത്തിലുള്ള പരിഹാരം അള്ളാഹു തആല നിനക്ക് നൽകാതിരിക്കുക. അള്ളാഹു പറഞ്ഞതെന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി യസ്തജീബ് ലക്കും. നിങ്ങളെ റബ്ബ് പറഞ്ഞ എന്താണ്? ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, യസ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ, അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട കാര്യമാണിത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന്. അള്ളാഹുവിന്റെ ആ ആവശ്യത്തിന് നാം ഉത്തരം നൽകിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹ് നമ്മോട് ആവശ്യപ്പെട്ട കാര്യം നമ്മൾ ചെയ്താൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യം അള്ളാഹു തആല നൽകും. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി അല്ലാണ്ട് ദുആ ചെയ്യുക. വഹദ അല്ലാഹു തആല അലം ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വാഖിറു ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.